العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد كان يدرسهم أمر الشيخ مقبل رحمه الله يريد الله نصيحتي لأهل السنة إن رسالة ويجترين هذا لديهم തുടക്കത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് അഹ്ലുസുന്നത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനെ തുടർന്ന് ഭിന്നിപ്പ് ഉണ്ടായാൽ ഉള്ള ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് ഇൽമ് ഉയർത്തപ്പെടാനുള്ള ഒരു കാരണമാകും, അതുപോലെ തന്നെ ഉമ്മത്തിന്റെ ശക്തി ക്ഷയിക്കാനുള്ള കാരണമാകും എന്നൊക്കെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു. അതിനുശേഷം ഭിന്നിപ്പും പിളർപ്പുകളും ഒക്കെ ഒഴിവാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിന് ശരഈയായ മാർഗങ്ങളുണ്ട്. നമ്മളെത്ര ഐക്യപ്പെടണം, യോജിക്കണം എന്ന് പറഞ്ഞാലും ഈ ഉമ്മത്ത് പിളരുക തന്നെ ചെയ്യും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുള്ള കാര്യമാണ്. വസതഫ്തരിഖു ഉമ്മത്തി അലാ തലാസിന വസബഈന ഫിർഖ, 73 കക്ഷികളായിട്ട് പിളരും. പണ്ഡിതന്മാർ പറയുന്നത് 73 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ എണ്ണം കൃത്യമായ എണ്ണമല്ല, അതേമറിച്ച് ഓരോ വിഭാഗത്തിലും കൂടുതൽ വിഭാഗങ്ങളുണ്ടാകും, എണ്ണങ്ങളുണ്ടാകും. അപ്പോൾ പ്രധാനപ്പെട്ട 70 കക്ഷികളായിരിക്കും, അതിൻ്റെ ഉപവിഭാഗങ്ങളായിട്ട് ഒരുപാട് കക്ഷികളുണ്ടാകും. ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, ഖദറാണ്, അതിന് മാറ്റമില്ല. നമുക്ക് രോഗങ്ങളുണ്ടാകും, മരണമുണ്ടാകും, ദാരിദ്ര്യമുണ്ടാകും എന്നൊക്കെ അള്ളാഹു വിധിച്ചതുപോലെ ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാകും എന്ന കാര്യം അള്ളാഹു വിധിച്ചു കഴിഞ്ഞതാണ്, അതിൽ മാറ്റമില്ല. പക്ഷേ മറ്റെല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ വിധി അത് നമുക്ക് ഉപദ്രവമുള്ള രൂപത്തിലാണ് നമ്മെ ബാധിക്കുന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പരിഹാര മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അസ്ബാബുകൾ. ആ അസ്ബാബുകൾ ഉപയോഗിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ ഉദ്ദേശം നടക്കും, ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. ഇപ്പൊ രോഗം മാറാൻ നമുക്ക് ശരഈയായ സബബുകളുണ്ട്. മരുന്ന് കുടിക്കുക, മരുന്ന് കുടിച്ചാൽ രോഗം മാറാതിരിക്കാം, അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. പക്ഷെ മരുന്ന് ഉപയോഗിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, തദാവൌ, നിങ്ങൾ രോഗങ്ങൾക്ക് ചികിത്സിച്ചുകൊള്ളുക. ഏതൊരു രോഗം അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇറക്കിയിട്ടുണ്ടെങ്കിലും അതിന് ഒരു ശിഫയും ഒരു മരുന്നും അള്ളാഹു ഇറക്കിയിട്ടുണ്ട് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ സബബ് അനുവദനീയമായതാണോ എന്ന് നോക്കി അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. എന്നിട്ട് അത് ഫലിച്ചാൽ അൽഹംദുലില്ലാഹ്, ഫലിച്ചിട്ടില്ലെങ്കിലും അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ ഖദറാണ്, അതിൽ ഖൈറുണ്ടാകും. അള്ളാഹുവിന് അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഹിക്മത്ത് ഉണ്ടാകും. ചിലപ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനായിരിക്കും ഈ രോഗം വന്നത്, ചിലപ്പോൾ നമ്മുടെ ദർജ ഉയർത്താനായിരിക്കും ഈ ദാരിദ്ര്യം വന്നത്. അതുപോലെ തന്നെയാണ് ഈ കാര്യവും, ഉമ്മത്തിനിടയിലുണ്ടാകുന്ന ഭിന്നിപ്പുകൾ, അല്ലെങ്കിൽ അഹ്ലുസുന്നത്തിനിടയിലുണ്ടാകുന്ന ഭിന്നിപ്പുകൾ, അതിന് ശറഈയായ സബബുകളുണ്ട് അത് പരിഹരിക്കാൻ. ആ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക, എന്നിട്ട് ഐക്യമുണ്ടായാൽ അൽഹംദുലില്ലാഹ്, അതാണ് നമ്മുടെ ലക്ഷ്യം. ഐക്യമുണ്ടായിട്ടില്ലെങ്കിലോ, അള്ളാഹു തആല നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും വലിയ ഹിക്മത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടാകും. ആരാണ് ഹക്കിന് വ്യക്തികളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഈ പിളർപ്പിനെ തുടർന്നുണ്ടാകുന്ന മാനസികമായ വിഷമങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തുതരാനായിരിക്കും. ഇങ്ങനെ അള്ളാഹുവിന്റെ ഹിക്മത്തുകൾ ഉണ്ടാകും അത്രമാത്രം. പക്ഷേ ഐക്യമുണ്ടാക്കാൻ ശറഈയല്ലാത്ത സബബുകൾ സ്വീകരിച്ചാലോ, അതുകൊണ്ട് ഐക്യമുണ്ടായാലും ഇല്ലെങ്കിലും നഷ്ടമാണ്. അത് ഹറാമു കൊണ്ട് ചികിത്സിക്കുന്നത് പോലെയാണ്. ഒരാൾക്ക് രോഗം വന്നു, രോഗം മാറാൻ വേണ്ടിയിട്ട് ഹറാമായ മാർഗങ്ങൾ സ്വീകരിച്ചു, സാഹചര്യങ്ങൾ എടുത്തുപോയി, ചിലപ്പോൾ രോഗം മാറും. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? രോഗം മാറുന്നതിനേക്കാൾ വലിയ അപകടമാണ് ചെയ്തത്, കുഫ്റാണ് ചെയ്തത്. ആ രോഗം കൊണ്ട് മരിച്ചു പോകുകയായിരുന്നെങ്കിൽ അതായിരുന്നു കൂടുതൽ നല്ലത് ഈ സാഹചര്യം എടുത്തു പോകുന്നതിനേക്കാൾ. അതുപോലെ തന്നെ ഐക്യമുണ്ടാക്കാൻ ശറഈയല്ലാത്ത പല മാർഗങ്ങളും സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ഒരു വിഷയത്തിൽ തർക്കമുണ്ടായാൽ രണ്ടാളോടും പകുതി പകുതി വിട്ടുവീഴ്ച ചെയ്ത് പഞ്ചായത്താക്കുന്ന ആളുകൾ, അത് ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിയല്ല. ഒരാളുടെ ഭാഗത്താണ് ഹക്ക് എന്നുണ്ടെങ്കിൽ അത് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മറ്റേയാൾ സ്വീകരിക്കണം. അതല്ല രണ്ടുപേരുടെ അടുത്തും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് രണ്ടുപേരും തിരുത്തണം. അതാണ് ശറഈയായ രീതി. അപ്പോൾ ഇത് ആമുഖമായി നമ്മൾ മനസ്സിലാക്കണം. ശറഈയായ മാർഗങ്ങൾ സ്വീകരിക്കുക. ചില ആളുകൾക്ക് അതിനോടൊരു മടുപ്പ് തോന്നാനുള്ള കാരണം എന്താണ്? ശേഖ് പറയുന്ന തരത്തിലുള്ള മാർഗങ്ങൾ, ഒരു മാർഗം അദ്ദേഹം പറഞ്ഞു, മറ്റു കാര്യങ്ങളിൽ നമ്മൾ വായിക്കും. പക്ഷെ ഈ മാർഗങ്ങളൊന്നും സ്വീകരിച്ചിട്ട് വലിയ ഫലം കാണുന്നില്ലല്ലോ. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുക, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാരോട് ചോദിക്കലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ തന്നെ തമ്മിൽ അടിയാണല്ലോ എന്ന് പറയും ചില ആൾക്കാർ. അത് മരുന്ന് കുടിച്ചിട്ട് രോഗം മാറുന്നില്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് നമുക്ക് രോഗം വന്നാൽ മരുന്ന് കുടിക്കാതിരിക്കണോ? അല്ല, ആ സബബ് ഫലിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന അള്ളാഹുവാണ്. അതുപോലെ തന്നെ ഈ സബബ് ഉപയോഗിക്കുന്നതിൽ വീഴ്ചകളുണ്ടാകും ആളുകളുടെ അടുത്ത്. അത് കരുതി നമ്മളത് ഉപയോഗിക്കാതിരിക്കണോ? ഇപ്പൊ മരുന്നിന്റെ കാര്യത്തിൽ വ്യാജ ഡോക്ടർമാരുണ്ട്, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ചികിത്സാ രീതികൾ നാട്ടിൽ നടക്കുന്നുണ്ട്, മരുന്നിന്റെ പേരിൽ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്, കച്ചവടം നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു രോഗം വന്നാൽ നമ്മളെന്താ ചെയ്യാം? എത്ര ആളുകൾക്ക് മരുന്ന് കുടിച്ച് രോഗം മാറാത്തതുണ്ട്, എത്ര എത്ര ഡോക്ടർമാർ ആളുകളെ പറ്റിക്കുന്നുണ്ട്, എത്ര എത്ര ആളുകൾ ഓപ്പറേഷൻ ചെയ്തിട്ട് അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കോ? ഇല്ല. അതുപോലെ തന്നെ ഷറഈ അല്ലാത്ത, ഹലാലല്ലാത്ത ചികിത്സാ മാർഗങ്ങൾ ഉപയോഗിക്കാൻ പാടുണ്ടോ? അത് രണ്ടും പാടില്ല. അഥവാ സബബി ഷറഈയായ സബബുകൾ സ്വീകരിച്ചിട്ട് ഫലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മാർഗങ്ങൾ ഉപേക്ഷിക്കാനും പാടില്ല. ഷറഈ അല്ലാത്ത മാർഗങ്ങൾ കൊണ്ട് ഫലം കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് ചെയ്യാനും പാടില്ല. രോഗത്തിന്റെ ഉദാഹരണം തന്നെ, അനുവദനീയമായ മരുന്നുകൾ, അത് കുടിച്ചിട്ട് രോഗം മാറാത്തവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് നമ്മൾ ഉപേക്ഷിക്കുന്നത് അബദ്ധമാണ്. അതുപോലെ തന്നെ കള്ളു കുടിച്ചിട്ട് രോഗം മാറി ഒരാൾക്ക് എന്ന് കേട്ടാൽ അതിന്റെ പിന്നാലെ പോകുന്നതും അബദ്ധമാണ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അതുപോലെയാണ് ഇവിടെ ഭിന്നിപ്പിന്റെ കാര്യത്തിലും. ഷറഈയായ സബബുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക, അത് പ്രയോഗിക്കുക. അതിൽ ഒന്നാമത്തെ മാർഗം നമ്മൾ പറഞ്ഞു, തഹ്കീമുൽ കിതാബി വസുന്ന, ഖുർആനെയും സുന്നത്തിനെയും വിധികർത്താവാക്കുക. നമുക്കിടയിലുള്ള ഹാക്കിം, നമുക്കിടയിലുള്ള തർക്കം തീർക്കാനുള്ള വിധികർത്താവ് അള്ളാഹും റസൂലുമായിരിക്കണം. അങ്ങനെയാണ് അള്ളാഹും റസൂലും വിധി പറയുക. അള്ളാഹുവിന്റെ കിതാബ്, റസൂലിന്റെ സുന്നത്ത്, അതറിയുന്ന ആളുകൾക്കേ അതുകൊണ്ട് വിധിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അറിയുന്നവരോട് അത് ചോദിച്ചിട്ട് ആ കാര്യത്തിൽ തീർപ്പുണ്ടാക്കുക. ഇതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം പിന്നിപ്പൊഴിവാക്കാനുള്ള, ഐക്യമുണ്ടാകാനുള്ള രണ്ടാമത്തെ മാർഗം, ഷെയ്ഖ് പറയുന്നു, വമിൻഹ അൽ ഇഖ്ബാലു അലാ തലബിൽ ഇൽം, ദീൻ പഠിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുക. അൽ ഇഖ്ബാൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ നേർക്ക് പൂർണ്ണമായി നമ്മൾ തിരിയുക, അതാണ് ഇഖ്ബാൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ തലബുൽ ഇൽമിന്റെ നേർക്ക്, ദീൻ പഠിക്കുന്ന ഭാഗത്തേക്ക് പൂർണ്ണ മനസ്സോടുകൂടി തിരിയുക, അത് ഐക്യമുണ്ടാകാൻ സഹായിക്കും. നിങ്ങൾ നോക്കിയാൽ കാണാം, അഹലുസുന്നത്തിന്റെ ശരിയായ പണ്ഡിതന്മാരുടെ അടുത്ത് നിന്ന് ആത്മാർത്ഥതയോടുകൂടി, ഹെർസോടുകൂടി, എനിക്ക് എൽമ പഠിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി പഠിക്കുന്ന ആളുകൾ, അവർക്കിടയിൽ ഭിന്നിപ്പ് കുറവായിരിക്കും. ഇങ്ങനെ എപ്പോഴെങ്കിലും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ദീനിന്റെ ചെറിയ കഷ്ണം കഷ്ണം കേൾക്കുന്ന ആളുകൾ തമ്മിലായിരിക്കും കാര്യമായ തർക്കം. ശരിയായ യോഗ്യരായ പണ്ഡിതന്മാരുടെ അടുത്ത് നിന്ന് ദീന് പഠിക്കുന്ന ആളുകൾക്കിടയിൽ ഭിന്നിപ്പ് ഏറ്റവും കുറവായിരിക്കും. അപ്പോ അതാണ് രണ്ടാമത്തെ മാർഗം. ഫൈദ നലർത്ത ഇല ഖുസൂരിക് ബൽ ഇല അന്നക ലസ്ത ബിശൈഇൻ ഇല ജാനിബിൽ ഉലമായിൽ മുതഖദ്ദിമീൻ, ഇൽമ് പഠിക്കാൻ ഒരാൾ ഒരുങ്ങിയാൽ ഐക്യമുണ്ടാകുന്നതിന്റെ കാരണം ഷെയ്ഖ് പറയാണ്, ഇൽമ് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ കുറവുകൾ മനസ്സിലാകും. ഇൽമില്ലാത്ത ആളുകൾ തർക്കിച്ചുകൊണ്ടേയിരിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇൽമ് എന്ന് പറയുന്നത് മൂന്ന് ചാണുകളാണ്, സലാസത്ത് അഷ്ബാർ, മൂന്ന് ചാണാണ് ഇൽമ്. ഷെയ്ഖ് ബക്കർ അബൂജൈദ് റഹിമഹുള്ള അദ്ദേഹം പണ്ഡിതന്മാർ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഹില്യത്ത് താലിബുൽ ഇൽമ് എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. മൂന്ന് ചാണാണ് ഇൽമ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഘട്ടങ്ങളാണ്. ഒന്നാമത്തെ ഘട്ടത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഇൽമിന്റെ തുടക്കത്തിൽ ഒരാൾ കയറിക്കഴിഞ്ഞാൽ അവന് കിബറാണ് ഉണ്ടാവുക. കാരണം ഇതുവരെ അറിയാത്ത കുറെ കാര്യങ്ങൾ കേൾക്കുന്നു. അപ്പൊ എന്നെ പോലെ ഇതറിയാത്ത കുറെ ആളുകൾ നാട്ടിലുണ്ട്, അവരൊക്കെ മോശം, അവരൊക്കെ ജാഹിലിയങ്ങളാണ് എന്നുള്ള കിബർ ഒരാൾക്കുണ്ടാകും. രണ്ടാം ഘട്ടം, രണ്ടാമത്തെ ശിബിർ, അതിലേക്ക് പ്രവേശിച്ചാൽ അവന് വിനയമുണ്ടാകും. എൽമ് അവന്റെ ഉള്ളിലേക്ക് കടക്കും, അവന് വിനയമുണ്ടാകും, തന്റെ കുറവുകൾ തിരിച്ചറിയാൻ തുടങ്ങും, ഒരുപാട് പഠിക്കാനുണ്ട് ദീൻ എന്ന് മനസ്സിലാകും. തന്നെക്കാൾ ഒരുപാട് എൽമും അമലുമുള്ള പണ്ഡിതന്മാരെ അവൻ നേരിട്ട് കാണും, കിതാബുകൾ വായിക്കും, ഇതൊക്കെ കാണുമ്പോൾ വിനയമുണ്ടാകും. മൂന്നാമത്തെ ശിബിറിലേക്ക്, മൂന്നാമത്തെ ചാനലിൽ, മൂന്നാമത്തെ ഘട്ടത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ താനൊരു ജാഹിലാണ് എന്ന് തിരിച്ചറിയും, തനിക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതാണ് ഷെയ്ഖ് ഇവിടെ പറയുന്നത്, നീ ഇൽമ് പഠിച്ചു കഴിഞ്ഞാൽ ഫൈദാ നലർത്ത ഇല ഖുസൂരിക, നിന്റെ കുറവുകൾ നിനക്ക് കാണാൻ സാധിക്കും. ബൽ ഇല അന്നക ലസ്ത ബിശൈ, കുറവ് എന്ന് മാത്രമല്ല നീ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കും. ഇല ജാനിബിൽ ഉലമായിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളായ പണ്ഡിതന്മാരെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, അവരുടെ കിതാബുകൾ വായിക്കുമ്പോൾ, അവരുടെ സീറയൊക്കെ വായിക്കുമ്പോൾ ഇവരുടെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സിലാകും. കൽഹാഫിദ് ഇബ്നു കസീർ, അവൻ തഖദ്ദമഹു മിനൽ ഹുഫാദിൽ മുബരിജീൻ, ഇബ്നു കസീർ റഹിമഹുല്ലാ, അതുപോലെ അദ്ദേഹത്തിന് മുമ്പുള്ള പണ്ഡിതന്മാർ, ഇവരുടെയൊക്കെ ചരിത്രം കാണുമ്പോൾ ഈ കാര്യം മനസ്സിലാകും. ഇദാ നലർത്ത ഇല ഹൗലൈൽ ഹുഫാദ്, ഇത്തരം ഹാഫിളുകളായിട്ടുള്ള ദീൻ പഠിക്കാൻ വേണ്ടി ഒഴിഞ്ഞിരുന്ന പണ്ഡിതന്മാർ, അവരെ അടുത്തറിയാൻ തുടങ്ങിയാൽ, അവരുടെ കിതാബുകളിലൂടെ, അവരുടെ ചരിത്രങ്ങളിലൂടെ അവരെ അടുത്തറിയാൻ തുടങ്ങിയാൽ, ശഗൽത ബിനഫ്സിക അനിൽ ഇൻതിഖാദി അലൽ ആഖരീൻ, മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിർത്തിയിട്ട് നീ സ്വന്തം കാര്യം നന്നാക്കാൻ ശ്രമിക്കും. കാരണം നമ്മുടെ കാര്യത്തിൽ ഒരുപാട് വീഴ്ചകളുണ്ടെന്ന് മനസ്സിലാക്കി. ഇവരൊക്കെ കാണുമ്പോൾ, അവിടെയൊക്കെ ജീവിതം കാണുമ്പോൾ, അവരുടെയൊക്കെ ഇൽമു കാണുമ്പോൾ, അവരുടെയൊക്കെ ദർജയിലേക്ക് എത്താൻ നമുക്ക് ഒരുപാട് അധ്വാനിക്കാനുണ്ട് എന്ന് മനസ്സിലാകും. അപ്പോൾ മറ്റുള്ളവരൊക്കെ വിട്ടിട്ട് നമ്മൾ ഈ മാർഗത്തിൽ അധ്വാനിക്കാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായും അനാവശ്യമായ വിമർശനങ്ങൾ കുറയും, അതിനനുസരിച്ച് അനാവശ്യമായ തർക്കങ്ങളും ഭിന്നിപ്പുകളും പുളർപ്പുകളും കുറയും. ഇതാണ് തൊലബുൽ ഇൽമ് ഐക്യത്തിന് കാരണമാകും എന്ന് പറയാനുള്ള കാരണം. നിങ്ങൾ നോക്കൂ, ഈ അനാവശ്യമായി തർക്കിച്ച് തമ്മിൽ ചീത്ത പറഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകൾ, അവര് എത്രമാത്രം പഠനത്തിൽ താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന് നോക്കിയാൽ ഈ കാര്യം എത്ര സത്യമാണ് നമുക്ക് ബോധ്യപ്പെടും. തർക്കിക്കാനിരിക്കുന്നവരുടെ പ്രധാന ജോലി തർക്കം തന്നെയായിരിക്കും. നേരെ മറിച്ച് എപ്പോഴും കയ്യിൽ കിതാബ്, എപ്പോഴും ചർച്ച ഉലമാക്കളെക്കുറിച്ച്, എൽമിനെക്കുറിച്ച് പഠിക്കുന്നതിനെക്കുറിച്ച്, അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഭിന്നിപ്പ് കുറവായിരിക്കും. ഇത് യാതൊരു സംശയവുമില്ലാത്തൊരു യാഥാർത്ഥ്യമാണ്, ഹഖീഖത്ത്. അടുത്ത സബബ്, ഐക്യമുണ്ടാകാനുള്ള അടുത്ത മാർഗം, മൂന്നാമത്തെ മാർഗം, അന്നവറു ഫി ഇഖ്തിലാഫി സ്വഹാബത്തി റളിയല്ലാഹു അൻഹും ഫമൻ ബഅദുഹും മിനൽ ഉലമാഇൽ മുബരിജീൻ. സ്വഹാബത്തിനിടയിലും അതിനുശേഷം വന്ന ഉന്നതരായ മഹാന്മാരായ പ്രശസ്തരായ പണ്ഡിതന്മാർക്കിടയിലും ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പഠിക്കുക, ഇതൊരു ഇൽമാണ്. ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം, മൻ ലം യഅരിഫിൽ ഖിലാഫ് ഫലം യശും മറായിഹത്തൽ ഫഖ്. ആരാണോ പണ്ഡിതന്മാർക്കിടയിൽ, സ്വഹാബത്തും അതുപോലെ സലഫുകളുമായിട്ടുള്ള പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഓരോ മസലകളിലും അവർ പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, അവരുടെ ഓരോരുത്തരുടെയും തെളിവുകൾ, ഓരോരുത്തരും അതാത് അഭിപ്രായങ്ങൾ പറയാനുള്ള കാരണങ്ങൾ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തത്, ഫലം യശുമറ ഇഹത്തൽ ഫിഖ്, അവൻ ഫിഖ്ഹിന്റെ മണം പോലും അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് സഹാബത്തിനിടയിൽ ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം വന്നത്? എന്തുകൊണ്ടാണ് താബിഈങ്ങൾക്കിടയിൽ ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം വന്നത്? എന്തുകൊണ്ടാണ് നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഈ വിഷയത്തിൽ ഭിന്നിച്ചത് എന്ന് മനസ്സിലാക്കാത്തവൻ ഇൽമുമായി ബന്ധമില്ലാത്തവനാണ് എന്ന് മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയുള്ള ഗുണമെന്താണ്? ഇതാൻ അലർത്ത ഇൽ ഇഖ്തിലാഫിഹിം, ഷെയ്ഖ് പറയുകയാണ്, അവരുടെ ഇഖ്തിലാഫുകൾ, അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ള കാര്യങ്ങൾ നീ മനസ്സിലാക്കിയാൽ, ഹമൽത മുഖാലിഫക അലസ്സലാമ, നിന്റെ എതിരാളിയെ നീ നല്ല മനസ്സോടെ കാണും, അവനെക്കുറിച്ച് നീ നല്ലത് വിചാരിക്കും. കാരണം സഹാബിമാർ തമ്മിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എതിരാളി അവൻ സഹാബത്ത് പരസ്പരം കാണിച്ച മര്യാദ നമ്മൾ കാണിക്കാൻ അർഹനാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാകും. അതുപോലെ തന്നെ ഇമാമിങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ കണ്ടാൽ അവരീ വിഷയത്തിലൊക്കെ പരസ്പരം ചർച്ച ചെയ്തിട്ടും തമ്മിൽ ചീത്ത പറഞ്ഞിട്ടില്ല, അതുപോലെ നമുക്ക് ചെയ്താൽ പോരെ എന്നുള്ള ചിന്ത ഒരാളുടെ മനസ്സിലുണ്ടാകും. നേരെ മറിച്ച് ആയത്ത്, ഹദീസ്, അതിന്റെ അടിസ്ഥാനത്തിൽ വിധി, ഇത് മാത്രം ഒരാൾ പഠിച്ചു, അയാൾ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒറ്റ ആലിമിന്റെ കിതാബുകളാണ്, എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവന്റെ ദീൻ, അങ്ങനെയുള്ള ആൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഉദു എടുക്കുന്നതാണെങ്കിൽ ആ ഷെയ്ഖ് ഉദുവിനെ കുറിച്ച് എഴുതിയ ഒരു മെസ്സേജ് ഉണ്ടാകും. നമസ്കാരത്തിനെ കുറിച്ചാണെങ്കിൽ ഏത് ഷെയ്ഖാണോ ആ ഷെയ്ഖിന്റെ ഒരു ശിഷ്യനെ എഴുതിയ നമസ്കാരത്തിനെ കുറിച്ചുള്ള കിതാബ് ഉണ്ടാകും. ഇങ്ങനെ ഓരോ കാര്യത്തിലും ഒന്നോ രണ്ടോ ഷെയ്ഖുമാരെ മുറുകെ പിടിച്ച് നടക്കുന്ന ആളുകൾ, അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ സഹിക്കാൻ സാധിക്കില്ല. ഈ ഷെയ്ഖിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായം കാണുമ്പോൾ അവരുടെ നിയന്ത്രണം നഷ്ടപ്പെടും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ഭിന്നിപ്പിന്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, വലം തുത്വാലിബ്ഹു ബിൽ ഖുദൂഇ ലിറഈക്, നിന്റെ അഭിപ്രായത്തിന് മുന്നിൽ കീഴടങ്ങണം എന്ന് നീ വാശി പിടിക്കുകയില്ല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ സ്വഹാബത്തിനിടയിലും താബിഈങ്ങൾക്കിടയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, എന്നിട്ടും അവർ പരസ്പരം ബഹുമാനിച്ചിരുന്നു എന്ന് കാണുമ്പോൾ മറ്റുള്ളവരൊക്കെ എന്റെ വാലാകണം എന്നുള്ള ഒരു വാശി നീ അവസാനിപ്പിക്കും. ഇമാം ഷാഫി റഹിമഹുല്ല, അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ശിഷ്യനായ യൂനുസ് ബിൻ ഉബൈദ് റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ സമകാലികനാണ്, ശിഷ്യനല്ല, അദ്ദേഹത്തിന്റെ സമകാലികനായ വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, മാ റഅയ്തു അഅ്ഖല മിന ഷാഫിഇ, ഇമാം ഷാഫിഇയേക്കാൾ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളൊരു ദിവസം ഒരു മസ്അലയിൽ തർക്കിച്ചു, കുറെ സമയം തർക്കിച്ചു. തർക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അസ്ല് അത് ഹറാമാണ്. ജിദാൽ എന്ന് പറയുന്നത് ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, സ്വർഗത്തിന്റെ മധ്യത്തിൽ ഞാനൊരു വീട് വാഗ്ദാനം ചെയ്യുന്നു, ലിമൻ തറക്കൽ മിറാ അവ ഇൻകാന മുഹിഖൻ, ഹക്കാണ് പറയുന്നതെങ്കിലും തർക്കിക്കുകയില്ല എന്ന് തീരുമാനിച്ചവൻ. അപ്പൊ എങ്ങനെയാ ദഅവത്ത് ചെയ്യുക എന്ന് ആൾക്കാർ ചോദിക്കും. ദഅവത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ വിളിച്ച് അയാൾക്ക് പറഞ്ഞു കൊടുക്കുക. അയാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാളുടെ ഒന്നാമത്തെ മറുപടി കേട്ടാൽ മനസ്സിലാകും അവൻ തർക്കിക്കുന്നവനാണോ അതല്ല ഹക്ക് അന്വേഷിക്കുന്നവനാണോ എന്ന്. തർക്കിക്കുന്നവനാണെന്ന് മനസ്സിലായാൽ അസ്സലാം, അവനോട് പിന്നെ സംസാരിക്കേണ്ടതില്ല. പിന്നെ സംസാരിക്കേണ്ടത് ഉലമാക്കൾ നിർണായകമായ സാഹചര്യങ്ങളിൽ മാത്രം, അല്ലാത്തവർ അവനോട് പിന്നെ സംസാരിക്കുന്ന അർത്ഥമില്ല. ഹക്ക് അന്വേഷിക്കുന്ന സാധാരണക്കാർക്കാണ് ദഅവത്ത് ചെയ്യേണ്ടത്. ബാത്തിലിന് വേണ്ടി വാദിച്ച് നടക്കുന്ന ആളുകളോട് തർക്കിക്കാൻ പാടില്ല. ഏതായാലും തർക്കം അടിസ്ഥാനപരമായി വിലക്കപ്പെട്ടതാണ്. പിന്നീട് മസ്ലഹത്തുണ്ടെങ്കിൽ, ഒരാളോട് ചർച്ച ചെയ്താൽ വലിയ ഗുണമുണ്ടാകും, അവൻ മാറാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് തർക്കിക്കേണ്ടത്. അപ്പോൾ ഏതായാലും ഇത് അഖീദയുടെ വിഷയത്തിലുള്ള തർക്കങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. നേരെ മറിച്ച് ഫിഖ്ഹിയായ മസലകളുടെ കാര്യത്തിൽ സംവാദം നടത്തുക എന്നുള്ളത്, പരസ്പരം ചർച്ച ചെയ്യുക എന്നുള്ളത് സലഫ് സാലിഹുകളുടെ കാലം മുതൽ നടക്കുന്ന കാര്യമാണ്, പണ്ഡിതന്മാർക്കിടയിൽ നടക്കുന്ന കാര്യമാണ്. അങ്ങനെ ഇമാം ഷാഫിഈയുമായി ഒരു മസലയിൽ ഞാൻ ചർച്ച ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പിറ്റേ ദിവസം ഇമാം ഷാഫിയെ കണ്ടപ്പോൾ ചിലപ്പോൾ ചില മസലകൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ശബ്ദം ഉയർത്തുകയും അതുപോലെ തന്നെ ചിലപ്പോൾ വാശി കയറുകയൊക്കെ ചെയ്യും. മനുഷ്യന്മാരാണ്, മനുഷ്യന്റെ ദുർബലതകൾ പ്രകടമാകും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരിക്കാം. പിറ്റേ ദിവസം കണ്ടപ്പോൾ ഇമാം ഷാഫി റഹിമഹുല്ലാ, അദ്ദേഹം യൂനുസ് ബിൻ ഉബൈദിനേക്കാൾ വലിയ ദർജ കൂടിയ ആളാണ്, ഇമാം ഷാഫി എന്നോട് സലാം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അലാ യസ്തഖീമു അൻ നകൂന ഇഖ്വാനൻ വൈൻ ഇഖ്തലഫ്നാ ഫീ മസ്അല, ഒരു മസ്അലയിൽ നമുക്ക് തമ്മിൽ വിയോജിപ്പുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ സഹോദര്യം നിലനിർത്തിക്കൂടെ, നമുക്ക് സഹോദരന്മാരായി തുടർന്നുകൂടെ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ഇതാണ് പണ്ഡിതന്മാരുടെ സ്വഭാവം. ഇമാം ഇബ്നു ഹസം റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഒരിക്കൽ ഒരാളോട് ഒരു സംവാദം നടത്തി. അങ്ങനെ കുറേ സമയം തർക്കിച്ചു. അവസാനം ഈ തർക്കത്തിൽ ഇമാം ഇബ്നു ഹസം അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ് ശരിയെന്ന് കേട്ടവർക്കൊക്കെ ബോധ്യമായി. ഇതുപോലെ ഫിഖ്ഹിയായ ഒരു മസലയായിരിക്കാം. അദ്ദേഹം പിന്നീട് അന്ന് രാത്രി വീട്ടിൽ ചെന്ന് ഒരു കിതാബ് എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞതിനെതിരായിട്ടുള്ളൊരു ദലീൽ അദ്ദേഹം കണ്ടു. പിറ്റേ ദിവസം താൻ ആരോടാണ് തർക്കിച്ചത്, അവനോട് പോയി മാപ്പ് പറഞ്ഞു, ഈ കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലേക്ക് മടങ്ങി. ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ കാണാം. പണ്ഡിതന്മാർക്കിടയിൽ നിരവധി അനവധി മസലകൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത്, ഈ കാര്യങ്ങൾ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, റഫ്ഉൽ മലാം അനിൽ അയ്മത്തിൽ അലാം, ഇമാമിയങ്ങളായ മഹാന്മാരായ പണ്ഡിതന്മാർക്കെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് കിതാബ് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത് ഇമാമിയങ്ങൾക്കിടയിൽ എന്ന കാര്യം അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരാൾ മനസ്സിലാക്കിയാൽ മറ്റുള്ളവർക്ക് ഉതറു കൊടുക്കാൻ, അവരോട് ബഹുമാനം നിലനിർത്താൻ ഒരാൾക്ക് സാധിക്കും. വഅലിം തഅന്നക ബി മുതാലബതി ഹിലിൽ ഖുദൂഇ ലിറായിക, അപ്പോൾ നിനക്കൊരു കാര്യം മനസ്സിലാകും, ഈ ഇഖ്തിലാഫുകൾ പഠിച്ചാൽ നീ അവനോട് നിന്നെ പിന്തുടരാൻ ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, തദ്ഉഹു ഇലാ തഅ്തീലി ഫഹ്മിഹി വഅഖ്ലിഹി, അവൻ അല്ലാഹു കൊടുത്തിട്ടുള്ള അവന്റെ ബുദ്ധിയെ അവൻ ഉപയോഗശൂന്യമാക്കി വെറുതെ കളയണം എന്ന് നീ വാദിക്കുകയാണ്, എന്ന് നീ വാശി പിടിക്കുകയാണ്. വതദ്ഉഹു ഇലാ തഖ്ലീദിക്, നിന്നെ തഖ്ലീദ് ചെയ്യാനാണ് നീ ആവശ്യപ്പെടുന്നത്. വതഖ്ലീദു ഫിദ്ദീനി ഹറാം, തഖ്ലീദ് എന്ന് പറയുന്നത് ഹറാമാണ്, അതാണ് തഖ്ലീദിന്റെ അസലിയായ ഹുക്മ്. ചില സന്ദർഭങ്ങളിൽ സാധാരണക്കാർക്ക് തഖ്ലീദ് ചെയ്യേണ്ടി വരും, പക്ഷേ അടിസ്ഥാനപരമായി തഖ്ലീദ് ഹറാമാണ്. ചില പണ്ഡിതന്മാർ ഷെയ്ഖ് റബി അൽ മദ്ഖലി ഹഫിളഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, തഖ്ലീദ് എന്ന് പറയുന്നത് പന്നിമാംസം തിന്നത് പോലെയാണ്, ളറൂറത്തിന്. ഒരാൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നിയാൽ ഒരു മസല എത്ര വായിച്ചിട്ടും പഠിച്ചിട്ടും അതിന്റെ ഹുക്മ് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു ആലിമിനെ തഖ്ലീദ് ചെയ്യാമെന്ന് മാത്രം. തഖ്ലീദ് ഹറാമാണ്. അപ്പൊ തർക്കത്തിൽ പരിധിവിടുന്ന ആളുകൾ, സലഫുകൾ ഭിന്നിച്ചിട്ടുള്ള മസലകളിൽ, എല്ലാ വിഷയങ്ങളും തർക്കിക്കാനല്ല ഈ പറയുന്നത്, സലഫുകൾ ന്യായമായി ഭിന്നിച്ചിട്ടുള്ള വിഷയങ്ങളുണ്ട്, അത്തരം വിഷയങ്ങളിൽ വാശി പിടിക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് തഖ്ലീദിലേക്ക് ക്ഷണിക്കുകയാണ്. അവർ നാവുകൊണ്ടത് പറയുന്നില്ലെങ്കിലും അവനവനെ തഖ്ലീദ് ചെയ്യണം, അല്ലെങ്കിൽ അവൻ ആരുടെ ഫത്വയാണോ എടുത്തത് ആ ശേഖനെ തഖ്ലീദ് ചെയ്യണം എന്നാണ് അവർ പറയാതെ പറയുന്നത്. അതാണെങ്കിൽ ഹറാമാണ്. ഖാല അല്ലാഹു സുബ്ഹാനഹു വതആല, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് ഇൽമില്ലാത്ത കാര്യത്തിന്റെ പിന്നാലെ നീ പോകരുത്, ഇൽമില്ലാത്ത ഒരു കാര്യം വാദിക്കരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ സ്വഭാവം മാറണമെങ്കിൽ തലബുൽ ഇൽമ് നിർബന്ധമാണ്. ഇലഗൈരി ദാലിക മിനൽ അദില്ലത്തിൽ മബ്സൂത്തത്തി ഫി കിതാബി ശൗക്കാനി അൽ ഖൗലിൽ മുഫീദ് ഫി അദില്ലത്തിൽ ഇജ്തിഹാദി വ തഖ്ലീദ്, തഖ്ലീദ് ഹറാമാണെന്ന കാര്യം ശൗക്കാനി റഹിമഹുള്ള വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ഷെയ്ഖ് പറഞ്ഞ മൂന്നാമത്തെ കാരണം, ഒന്നാമത്തേത് കിതാബിനെയും സുന്നത്തിനെയും വിധികർത്തവാക്കുക, രണ്ടാമത്തേത് തലബുൽ ഇൽമിൽ മുഴുകുക, വഅലൈക്കും സലാം വറഹ്മത്തുള്ള, മൂന്നാമത്തെ കാര്യം മുൻഗാമികളുടെ ഇഖ്തിലാഫ്, അവരേതൊക്കെ വിഷയത്തിൽ ഭിന്നിച്ചിട്ടുണ്ട് എന്ന് പഠിക്കുക. ഇതാണ്. അതും പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം കൂടി അതിന്റെ കൂടെ പറയേണ്ടതുണ്ട്. അതെന്താണ്, ഇഖ്തിലാഫുകൾ രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ഖിലാഫുൻ ഖവി, ശക്തമായ ഖിലാഫ് എന്ന് പറഞ്ഞാൽ ഒരു മസ്അലയിൽ രണ്ട് അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ മൂന്ന് അഭിപ്രായമുണ്ട്, ഈ മൂന്ന് പേർക്കും തെളിവുണ്ട്, മൂന്ന് പേരുടെ അടുത്തും ആയത്തുണ്ട്, ഹദീസുണ്ട്, ഇജ്മാ ഉണ്ട്, സലഫുകളുടെ ആസാറുകളുണ്ട്, അത് മനസ്സിലാക്കിയെടുത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതല്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരാൾ തെളിവ് പിടിച്ചത് വളരെ ദുർബലമായൊരു ഹദീസാണ്, അല്ലെങ്കിൽ ഒരാൾ ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞു, ആ ഇജ്മാനെതിരായി സലഫുകളുടെ ധാരാളം കൗലുകളുണ്ട്, അങ്ങനെ വ്യക്തമായ അബദ്ധമാണ് ഒരാളുടെ അടുത്തെങ്കിൽ ഈ പറഞ്ഞതൊന്നും ബാധകമല്ല. ഇത് സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വമിൻഹ, അതുപോലെ തന്നെ നാലാമത്തെ ഒരു സബബാണ് ഐക്യമുണ്ടാകാനുള്ള ഒരു മാർഗമാണ്, അന്നദറു ഇലാ അഹ്വാലിൽ മുജ്തമഇൽ ഇസ്ലാമി വമാ തുഹീത്തു ബിഹി മിനൽ അഖ്താർ. ഇസ്ലാമിക സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക, ഇസ്ലാമിക സമൂഹത്തെ ബാധിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അല്ല, ചില ആളുകൾ സാധാരണ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് പൊട്ടക്കണ്ണിലെ തവള എന്ന് പറഞ്ഞതുപോലെ ഉള്ള അവസ്ഥയാണ്. അവനവൻ നമസ്കരിക്കുന്ന പള്ളി, അവിടെ വരുന്ന ആളുകളുടെ അവസ്ഥ പോലും അറിയില്ല, അല്ലെങ്കിൽ അവനവൻ ജീവിക്കുന്ന വീട്, ആ പരിസരം. ഇതല്ലാതെ മുസ്ലിം ഉമ്മത്ത്, ഏറ്റവും കുറഞ്ഞ തന്റെ നാട്ടിലെങ്കിലുമുള്ള മുസ്ലിം സമുദായം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച്, ദീനിയായ വെല്ലുവിളികളെക്കുറിച്ച്, ഇതിനെക്കുറിച്ചുള്ള ബോധമുണ്ടായാൽ ഭിന്നിപ്പ് കുറെ കുറയും. കാരണം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് തർക്കിച്ച് ഈ ദുർബലരായ ഉമ്മത്തിനെ കൂടുതൽ ദുർബലമാക്കണോ എന്നൊരു ചിന്ത വരും. നേരെ മറിച്ച് സ്വന്തത്തെക്കുറിച്ചും തന്റെ ഭാര്യയെക്കുറിച്ചും മാത്രമാണ് ഒരാളുടെ ചിന്തയെങ്കിൽ ഏത് മസലയിലും അവന് വാശിയായിരിക്കും. ഇപ്പൊ ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയും, സുന്നത്തായ കാര്യങ്ങൾ, ഫർളല്ല, സുന്നത്തായ കാര്യങ്ങൾ, അത് ഒരു ഫിത്തനയുണ്ടാകും എന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറയും. അതുപോലെ തന്നെ ഒരു തെറ്റ് അത് തടയുകയാണെങ്കിൽ, നമ്മൾ ആരെയാണോ തടഞ്ഞത് അവൻ അതിലും വലിയ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ ആ തെറ്റ് അവിടെ തടയരുത് എന്ന് ഉലമാക്കൾക്കിടയിൽ അറിയപ്പെട്ട കായതയാണ്. ഷെയ്ഖ് ഹുസൈൻ ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കായിദത്തുൻ ഫിൽ അംരി ബിൽ മാറൂഫ് നഹി അൻ മുൻകർ എന്ന റിസാലയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നാട്ടിലെ അവസ്ഥ അറിയണം, നാട്ടിലെ സാഹചര്യത്തിനെ കുറിച്ച് അറിയണം. അത് അറിഞ്ഞാൽ മനസ്സിന് വിശാലതയുണ്ടാകും. ഏത് വിഷയത്തിലാണ് കണിശത കാണിക്കേണ്ടത്, കടുംപിടുത്തം കാണിക്കേണ്ടത്, ഏത് വിഷയത്തിലാണ് വിട്ടുവീഴ്ച കാണിക്കേണ്ടത്, ഓരോ സാഹചര്യത്തിലും എന്ത് സംസാരിക്കണം, ഓരോരുത്തരോടും എന്ത് പറയണം എന്ന ബോധമുണ്ടാകും. നേരെ മറിച്ച് ഒരാൾക്ക് പരിചയം തന്റെ ഭാര്യയെ മാത്രമുള്ളൂ, അല്ലെങ്കിൽ തന്റെ മക്കളെ മാത്രമേ പരിചയമുള്ളൂ, അവരെക്കുറിച്ചേ അവന്റെ മനസ്സിൽ ചിന്തയുള്ളൂ. അങ്ങനെയുള്ള ഒരുത്തൻ എല്ലാവരും ഭാര്യ തന്നെ അനുസരിക്കുന്നത് പോലെ അനുസരിക്കണം എന്നുള്ള വാശി കാണിക്കും. ഭാര്യയെ നമുക്ക് അഭിപ്രായത്യാസമുള്ള മസലയിലൊക്കെ നിർബന്ധിക്കാം, മക്കളെ നമുക്ക് നിർബന്ധിക്കാം, നമ്മുടെ നിലപാട് എന്താണോ അത് നമുക്ക് അടിച്ചേൽപ്പിക്കാം. അതുപോലെ നാട്ടുകാരെ മുഴുവൻ നിയന്ത്രിക്കാൻ ശ്രമിക്കും. അതെന്തുകൊണ്ടാണ്? അവന്റെ ചുറ്റും ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്തതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അടുത്തേക്ക് പലതരത്തിലുള്ള ആളുകൾ വരുമായിരുന്നു. അറാബികൾ വരും, ഒരു അറാബി വന്നിട്ട് പള്ളിയിൽ മൂത്രമൊഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ തടയാൻ വന്ന സഹാബത്തിനെ നിയന്ത്രിച്ചു, തടയരുത്, മൂത്രമൊഴിച്ച് പൂർത്തിയാക്കട്ടെ എന്ന് പറഞ്ഞു, എന്നിട്ട് കഴുകാൻ പറഞ്ഞു, എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ച് പഠിപ്പിച്ചു. വേറൊരു സഹാബി വന്നിട്ട് നബിസ്വാസമോട് പറഞ്ഞു, എനിക്ക് വ്യഭിചാരത്തിന് അനുവാദം തരണം, മറ്റ് നിയമങ്ങൾക്ക് അനുസരിക്കാം, പക്ഷെ വ്യഭിചാരം ഒഴിവാക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. നബിസ്വാസം എങ്ങനെയാണ് അയാൾ ഉപദേശിച്ചത്? നേരെ മറിച്ച് ഖവാരിജായിട്ടുള്ള ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കാൻ ശ്രമിച്ചു, ഇല്ലാ മുഹമ്മദ് എന്ന് പറഞ്ഞു. നബിസ്വാസം അയാളെക്കുറിച്ച് വളരെ ശക്തമായി ആക്ഷേപിച്ചു, ഇവന്റെ വാരിയലിൽ നിന്ന് ഇവന്റെ പിന്തലമുറക്കാർ നിങ്ങളുമായി യുദ്ധം ചെയ്യുന്ന ഒരു കൗമ ഉണ്ടായി വരും, ഖവാരിജുകൾ ഉണ്ടാകും എന്ന് നബിസ്വാസം പറഞ്ഞു. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും സാഹചര്യത്തിലും എങ്ങനെ പെരുമാറണം എന്നുള്ള ബോധം നബിസ്വാസമൊക്കെയുണ്ടായിരുന്നു. കാരണം ഈ അറാബി ആരാണ് എന്ന് എനിക്കറിയാം, അത് അറാബിയാണ്. അറാബിയോട് എങ്ങനെ സംസാരിക്കണം, അത് ഒരു സഹാബിയോട് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ നബിയോട് അടുത്തൊരു സഹാബിയോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പാടില്ല. ചിലപ്പോ അവൻ ഇസ്ലാം ഉപേക്ഷിച്ച് മടങ്ങിപ്പോകും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൽ കുറച്ച് ദീർഘിപ്പ് ചോദിയപ്പോ, അഫത്താൻ അൻത്രിയ മുആദ്, നീ ഫിത്നക്കാരനാണോ എന്നാണ് ചോദിച്ചത്. ഈ പള്ളിയിൽ മൂത്രമൊഴിച്ച ആളോട് അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടില്ല, പള്ളി വൃത്തിയേടാക്കിയില്ലേ, പള്ളിയുടെ സ്ഥാനം സാന്ദർഭികമായിട്ട് പറയുകയാണ്. പള്ളിയിൽ ഒരു ഖദാത്ത്, ഖദാത്ത് എന്ന് പറഞ്ഞാൽ കണ്ണിൽ വീഴുന്ന കരടനാണ് ഖദ എന്ന് പറയാം. അങ്ങനെയുള്ള സാധനം പള്ളിയിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ അത് പുണ്യമുള്ള കാര്യമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ കണ്ണിൽ വീഴുന്ന കരട്, അത് പള്ളിയുടെ നിലം മണ്ണാണെങ്കിലും ആ നിലത്തിൽ പെട്ടതല്ലാത്ത ഒരു സാധനം, അത് കണ്ണിലുള്ള കരടാണെങ്കിൽ പോലും പള്ളിയിൽ വീഴ്ത്തരുത് എന്നാണ് ഹദീസിന്റെ ആശയം. അപ്പൊ അത്ര പവിത്രമായ സ്ഥലമാണ് പള്ളി, അവിടെ വന്നിട്ടാണ് മൂത്രമൊഴിച്ചത്. നബിസ്വാസം പറഞ്ഞെന്താണ്? ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഇതിനുള്ളതല്ല, ഇത് നമസ്കാരം, ഖുർആൻ പാരായണം, ദിക്ർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വളരെ സൗമ്യമായിട്ട് ആ അറബിക്ക് പറഞ്ഞു കൊടുത്തു. മുആദ് ബിൻ ജബലിനെ ശക്തമായി തിരുത്തി. അതുപോലെ സ്വഹാബത്തിനിടയിൽ കാണാൻ സാധിക്കും, മുർത്തദുകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരുങ്ങിയപ്പോ, ഉമർ റളിയല്ലാഹു അൻഹു തടയാൻ ശ്രമിച്ചു. മുസ്ലിമീങ്ങളല്ലേ സക്കാത്ത് തടഞ്ഞു എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുർത്തദിനെതിരെയും സക്കാത്ത് തടഞ്ഞവർക്കെതിരെയും ഒക്കെ ഒരുപോലെ യുദ്ധം ചെയ്തു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സംശയം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുന്നവരല്ലേ, അത് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ ജാഹിലിയ കാലത്ത് വലിയ ധൈര്യമുള്ളവനായിരുന്നല്ലോ, മുസ്ലിമായപ്പോ നിന്റെ ധൈര്യം ഇവിടെ പോയി എന്ന് ചോദിച്ചു. അങ്ങനെ അല്പം കർക്കശമായി സംസാരിച്ചു. എന്നാലോ അബൂബക്കർ റളിയല്ലാഹു അൻഹു മറ്റുള്ള ആളുകളോട് പെരുമാറിയത് എങ്ങനെയായിരുന്നു? ഏറ്റവും ഹലീമായ സൗമ്യനായ സ്വഹാബിയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പൊ സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കുക, മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്, ഓരോ വ്യക്തികളുടെയും സാഹചര്യം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് അത് ഭിന്നിപ്പ് കുറയാൻ വളരെയധികം സഹായിക്കും. ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറബിയോട് മോശമായി സംസാരിച്ചിരുന്നെങ്കിൽ ആ അറബി പോയിട്ട് വേറൊരു കക്ഷിയായി മാറും. അയാൾ ഈ സ്വഭാവത്തിനിടയിൽ നിന്ന് വേർപെട്ടുപോയി ഒരു കക്ഷിയായി മാറുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിക്മത്ത് കൊണ്ട് അങ്ങനെ സംഭവം ഉണ്ടായില്ല. അപ്പൊ ഇത് നമുക്ക് മാതൃകയാണ്. അപ്പൊ ഇങ്ങനെ മുസ്ലിം സമുദായത്തിന് അവസ്ഥ അറിയുക എന്നുള്ളത് പ്രധാനമാണ്. വജഹ്ലി കസീറു മിൻ അഹ്ലിഹി ബിഹി, മുസ്ലിം ഉമ്മത്തിൽ പല ആളുകൾക്കും എന്താണ് ഇസ്ലാം എന്ന് അറിയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഫഇന്നക ഇദാ നളർതൈൽ മുജ്തമഇൽ ഇസ്ലാമി, അങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നീ നോക്കാൻ തുടങ്ങിയാൽ, ചിന്തിക്കാൻ തുടങ്ങിയാൽ, ഷുഗിൽത അൻ അഖീക അല്ലദി യുഖാലിഫുക ഫി ഫഹ്മിക, നീയുമായി ഒരു അഭിപ്രായ വ്യത്യാസമുള്ള, ഒരു തെളിവ് മനസ്സിലാക്കുന്ന കാര്യത്തിൽ, ഒരു മസാല മനസ്സിലാക്കുന്ന കാര്യത്തിൽ ചെറിയ വീക്ഷണ വ്യത്യാസം വന്നിട്ടുള്ള നിന്റെ സഹോദരനെ നീ വിടും. കാരണം അതിലും വലിയ ജാഹിലിയങ്ങളെ പുറത്ത് കാണുമ്പോൾ അല്ലേ പലതരത്തിലുള്ള ഇസങ്ങൾക്ക് പിന്നാലെ, യുക്തിവാദികളായിട്ടും കമ്മ്യൂണിസ്റ്റുകാരായിട്ടും അതുപോലെ തന്നെ ഫെമിനിസ്റ്റുകളായിട്ടും ഇങ്ങനെ പഴിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ ശഹവത്വപരമായിട്ടുള്ള തെറ്റുകൾ, വ്യഭിചാരത്തിലും കള്ളുകുടിയിലും ലഹരികളിലും ഇങ്ങനെയൊക്കെ പല വഴിക്ക് പഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെക്കുറിച്ച് ചിന്തിച്ചാൽ, അവരെ നന്നാക്കാൻ ശ്രമിച്ചു തുടങ്ങിയാൽ ഈ ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ നമ്മൾ കുറച്ച് മറക്കും. അതല്ല, ഇങ്ങനെയുള്ള യാതൊരു ശുഗലുമില്ല, മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അവനവന്റെ കുടുംബം മാത്രം. അങ്ങനെ ഇരിക്കുന്നവന് ഏറ്റവും അടുത്ത ആളുകളെ ആക്രമിക്കാനായിരിക്കും അവന് പ്രേരണ കൂടുതൽ, ആവേശം കൂടുതൽ. അപ്പൊ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഷെയ്ഖ് അവിടെ പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്താണ് എന്ന് ഒരാൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അവന് ഈ വക കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്നോട്ട് പോകും, അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകും. അല്ലെ, ഒരാൾക്ക് തൗഹീദ് പറഞ്ഞുകൊടുക്കാൻ മറന്നുപോകും. എപ്പോഴാണ് അവസാനമായിട്ട് തൗഹീദ് വിശദീകരിച്ചിട്ടൊരു ക്ലാസ് എടുത്തതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാലങ്ങളായിട്ടുണ്ടാകും. കാരണം കുറേ കാലമായിട്ട് തിരക്കിലാണ്, സ്വന്തക്കാർക്കെതിരെയുള്ള തർക്കങ്ങളിലാണ്. അപ്പോൾ തൗഹീദ് പറയുന്ന കാര്യത്തിൽ, സുന്നത്ത് പഠിപ്പിക്കുന്ന കാര്യത്തിൽ മുഴുകിയാൽ ഉമ്മത്തിന് ഉപകാരമുള്ള കാര്യങ്ങളിൽ, എത്രയെത്ര നാടുകളിൽ ദീൻ പഠിപ്പിക്കുന്ന ഒരു ശബ്ദം കേൾക്കാത്ത സ്ഥലങ്ങളുണ്ട്, സുന്നത്ത് പഠിപ്പിക്കുന്ന ഒരു പള്ളിയില്ലാത്ത, ഒരു സ്ഥാപനമില്ലാത്ത മുസ്ലിമീങ്ങളായ കുട്ടികൾ അങ്ങനെയുള്ള പരിസരത്തിന്റെ ദൂഷ്യങ്ങൾ കൊണ്ട് ദീൻ തന്നെ ഉപേക്ഷിച്ച് പുറത്തു പോകുന്ന എത്രയെത്ര നാടുകളുണ്ട്. അവിടെയൊക്കെ പോയി തൗഹീദിന്റെ ഒരു വെളിച്ചമെത്തിക്കുക, സുന്നത്തിന്റെ വെളിച്ചമെത്തിക്കുക, അതിനുവേണ്ടിയുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഭാരങ്ങളൊക്കെ നമ്മൾ ഇറക്കി വെക്കാൻ തുടങ്ങും. വഖദ്ദംതൽ അഹം മഫൽ അഹം, അതിനർത്ഥം ദീനിൽ തെറ്റായ കാര്യങ്ങൾ തിരുത്തേണ്ടതില്ല എന്നല്ല, ബിദ്അത്തുകൾ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല എന്നല്ല, അബദ്ധങ്ങൾ കണ്ടാൽ ഉപദേശിക്കേണ്ട എന്നല്ല. ഖദ്ദംതൽ അഹം മഫൽ അഹം, പ്രാധാന്യമുള്ളതിന് ഒന്നാം സ്ഥാനം കൊടുക്കുക, പിന്നെ രണ്ടാമത് പ്രാധാന്യമുള്ള കാര്യത്തിന് രണ്ടാം സ്ഥാനം കൊടുക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഫഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ദമ അർസല മുആദൻ ഇലൽ യമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ, ഖാല ലഹു, അവിടുന്ന് പറഞ്ഞു, ഔവലു മാ തദുഉഹും ഇലാ ഷഹാദതി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഈ ഷഹാദത്ത് കലിമയിലേക്കാണ് നീ ഒന്നാമതായി ക്ഷണിക്കേണ്ടത്. കാരണം അവർ കാഫറുകൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെയുള്ള യഹൂദികൾ, യമനിൽ യഹൂദികളായിരുന്നു ധാരാളം ഉണ്ടായിരുന്നത്. അവരുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷമമായിരുന്നു. ആ യഹൂദികൾ യഹൂദിയായി മരിച്ചു പോകുമോ എന്ന കാര്യം ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിക്കുകയും അങ്ങോട്ട് ദാവത്ത് ചെയ്യാൻ ആളെ പറഞ്ഞയച്ചു. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ദീൻ വിട്ടുപോകുന്നത് നിയന്ത്രിക്കലാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളി. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഇതാണ്. ഒന്നാം സ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് തൗഹീദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. വബഅദു എന്നൊരു ഷെയ്ഖ് പറയാണ്, فإنا قد نظرنا في المسائل التي يختلف فيها أهل السنة المعاصرون, ആധുനികരായ അഹ്ലു സുന്നത്ത് അവർക്കിടയിലുള്ള ഭിന്നിപ്പിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഷെയ്ഖ് പറയാം, അഹ്ലു സുന്നത്തിനിടയിലും പല കാലത്തും പല മസലകളിലും ചർച്ചകളുണ്ടായിട്ടുണ്ട്. പണ്ട് കാലത്ത് കഴിഞ്ഞുപോയ ചർച്ചകളെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇപ്പോൾ പ്രസക്തിയില്ല, അതിന്റെ പേരിൽ ഭിന്നിപ്പില്ല. നേരെമറിച്ച് ഇന്നത്തെ ആധുനികരായ സമകാലികരായ അഹ്ലു സുന്നത്ത് തമ്മിൽ ഭിന്നിച്ചിട്ടുള്ള മസലകൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് ചിന്തിച്ചു. അല്ലദീന ലാ യഖ്തലിഫൂന അൻ ഹവാ, ഹവയുടെ പേരിൽ ഭിന്നിക്കുന്ന ആളുകളെക്കുറിച്ചല്ല ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ, അവനവൻ ഇഷ്ടപ്പെട്ട ഒരു അഭിപ്രായം കിട്ടണം എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെയുള്ള ആളുകളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾ ഫാസിക്കുകളാണ്. ഏത് തർക്കത്തിലും തനിക്ക് ഏറ്റവും എളുപ്പമുള്ള അഭിപ്രായം എടുത്ത് അത് സ്വീകരിക്കുക എന്നുള്ള നിലപാട്, തത്തബ്ഉ റുഹസ്, ഇളവുകൾ തേടി നടക്കുക എന്നുള്ളത്, അത് ഫിസ്ഖാണ് എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഫാസിഖാണ് എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. പക്ഷേ ഇന്ന് പലരും പരസ്പരം ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അഹ്ലു സുന്നത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ. അത് വലിയ ദുൽമാണ്. എപ്പോഴാണ് ഒരാളെക്കുറിച്ച് അവൻ ഇളവുകൾ തേടി നടക്കുന്ന ആളാണെന്ന് പറയാ? ഒന്നോ രണ്ടോ മസലകളിൽ ഒരാൾക്ക് നമ്മുടെ അഭിപ്രായത്തിനെതിരായിട്ട് അഭിപ്രായമുണ്ടായാൽ അവനെ ഈ കാര്യം ആരോപിക്കാൻ പറ്റുമോ? പാടില്ല. വ്യക്തമായ വിഷയങ്ങളിൽ നസ്സിനെതിരായി, ഇജ്മാഇനെതിരായി ഒരാൾ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളുടെ പിന്നാലെ പോകുന്നത് കണ്ടാൽ നമുക്ക് അവനെ കുറിച്ച് അങ്ങനെ വിചാരിക്കാം, അവൻ ഇളവ് പിന്തുടരുകയാണ് എന്ന് പറയാം. നേരെ മറിച്ച് വലിയ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ, ആ വിഷയത്തിൽ നമുക്കെതിരായി നമ്മൾ മനസ്സിലാക്കിയതല്ല ഒരാൾ മനസ്സിലാക്കിയതെങ്കിൽ അവനെ ഈ പറഞ്ഞ ഫിസ്ക് ആരോപിക്കുക എന്നുള്ളത് അത് വലിയ ദുൽമാണ്. ഇമാം സുഫിയാൻ സൗരി റഹിമഹുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നമൽ ഇൽമു അർറുഖ്സത്തു മിൻ ഫിഖ. ഇൽമു എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഫിഖത്തായിട്ടുള്ള, വിശ്വസ്തനായിട്ടുള്ള, ഇൽമു കൊണ്ടും അമലു കൊണ്ടും വിശ്വസ്തനായിട്ടുള്ള ആലിമ് നൽകുന്ന ഇളവുകളാണ് ഇൽമു എന്ന് പറയുന്നത്. അമ്മ തശ്ദീദ് ഫയുഹ്സിനുഹു കുല്ലു അഹദ്, നേരെ മറിച്ച് തശ്ദീദ് എല്ലാ കാര്യത്തിലും കടുപ്പം കൂടി അഭിപ്രായം പറയുക എന്നുള്ളതാണെങ്കിൽ അത് ആർക്കും പറ്റും. ഏതൊരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അതിൽ ഏറ്റവും പ്രയാസം പിടിച്ച നിലപാടെന്താണോ അത് ഫത്വ കൊടുക്കുക, അടുത്ത വിഷയം അതിലേറ്റവും പ്രയാസപ്പെട്ട അഭിപ്രായം അത് അനുവദിക്കുക. ഇത് ആർക്കും സാധിക്കുന്ന കാര്യമാണ്. ഇൽമു എന്ന് പറഞ്ഞാൽ അർറുഖ്സത്തു മിൻ ഫിഖ, വിശ്വസ്തനായ പണ്ഡിതൻ കൊടുക്കുന്ന ഇളവുകളാണ്. അപ്പോൾ രണ്ടും തെറ്റാണ്, ഈ തശ്ദീദ് എല്ലാ കാര്യത്തിലും കടുംപിടുത്തം പിടിക്കുക എന്നുള്ളതും അതുപോലെ തത്തബ്ഉ റുഖസ് എല്ലാ കാര്യത്തിലും ഇളവുകൾ തേടി നടക്കുക എന്നുള്ളതും രണ്ടും മോശമായ കാര്യങ്ങളാണ്. വസത്തായിട്ടുള്ളത്, മധ്യമമായിട്ടുള്ളത് എന്താണ്? ഒരാൾ ദലീലിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ച് തനിക്ക് ബോധ്യപ്പെട്ട അഭിപ്രായം സ്വീകരിക്കുക, അമൽ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും, ഒരാൾ ശിദ്ദത്തിന്റെ ആളാണ് എന്ന് പറയുന്നതും ഒരാൾ ഇളവുകൾ തേടി നടക്കുന്ന ആളാണ് എന്ന് പറയുന്നതും തഖ്വയോടെ നീതിബോധത്തോടു കൂടിയായിരിക്കണം. ഒന്നോ രണ്ടോ വിഷയത്തിൽ അവൻ കടുപ്പമുള്ളൊരു അഭിപ്രായം സ്വീകരിച്ചു, നമ്മൾ ഹലാലായി കാണുന്ന കാര്യം ഹറാമായി കണ്ടു, ഒന്നോ രണ്ടോ മൂന്നോ വിഷയങ്ങളിൽ, അതിന്റെ പേരിൽ അവൻ ഹുലുവിന്റെ ആളാണ്, ശിദ്ദത്തിന്റെ ആളാണെന്ന് പറയുന്നത് ശരിയല്ല. നേരെ മറിച്ച് രണ്ടോ മൂന്നോ വിഷയങ്ങൾ ഒരാൾ നമുക്ക് മനസ്സിലായതിനേക്കാൾ എളുപ്പമുള്ള ഒരു അഭിപ്രായം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ അവൻ ഇളവുകൾ തേടി നടക്കുന്നവനാണ് എന്ന് ആരോപിക്കുന്നതും ദുൽമാണ്. ഏതായാലും ഷെയ്ഖ് പറയുകയാണ്, ഇങ്ങനെ ഹവയുടെ അടിസ്ഥാനത്തിൽ തനിക്ക് തോന്നിയ അഭിപ്രായം സ്വീകരിക്കണം എന്ന ചിന്തയോടുകൂടി നടക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്, നേരെ മറിച്ച് സത്യസന്ധരായ അഹ്ലുസുന്നത്തിനിടയിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. അല്ലെ, ഇങ്ങനെയുള്ള ആരോപണം അഹ്ലുസുന്നത്തിന് വേണ്ടി, സുന്നത്തിന് വേണ്ടി, സലഫിയത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ ഈ ഇളവ് തേടി നടക്കുക എന്ന് ആരോപിക്കുന്നത് അതെന്തുമാത്രം വലിയ ദുൽമാണ്. ചരിത്രത്തിൽ പണ്ഡിതന്മാർ ഈ ആരോപണം പറഞ്ഞ ആളുകള് ഈ ഇളവ് തേടി നടക്കുന്നത് എന്ന് പറഞ്ഞ് ആരോപിച്ചിട്ടുള്ളത് ആരാണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന്, വലിയില്ലാതെ നിക്കാഹ് നടത്താം എന്ന ഫത്വയുണ്ട് ഹനഫി മദ്ഹബിൽ, യാതൊരു ദലീലുമില്ലാത്ത കാര്യമാണ്. ഈ വക മസലകൾ അത് കൊണ്ട് നടക്കുന്ന ആളുകളെ കുറിച്ചൊക്കെയാണ് മുൻഗാമികൾ ഇത് പറഞ്ഞതായി കാണുക, പണ്ഡിതന്മാർ ഈ വിഷയം പറഞ്ഞതായി കാണുക. നേരെ മറിച്ച് സമകാലികരായ പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയുള്ള വിഷയങ്ങൾ, വോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുമോ ഇല്ലേ, അതിലൊക്കെ നമുക്ക് പണ്ഡിതന്മാരോട് ചോദിച്ച് നമ്മുടെ ബോധ്യത്തിനനുസരിച്ച് നിലപാടെടുക്കാം. പക്ഷെ ഈ വിഷയങ്ങളിലൊക്കെ ഇളവ് പിന്തുടരുന്നു എന്ന് പറഞ്ഞ് ആരോപിച്ചാൽ ഈ ആരോപണം ആരുടെയൊക്കെ അടുത്തെത്തും എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരായിരിക്കും ഒന്നാമത് ഇതിൽ പ്രതികളാവുക. ഏതായാലും ഇങ്ങനെ ഹവയില്ലാതെ സത്യസന്ധമായി ദീൻ പിന്തുടരുന്ന ആളുകൾ, അവർക്കിടയിൽ തർക്കം വന്നിട്ടുള്ള, അഭിപ്രായ വ്യത്യാസം വന്നിട്ടുള്ള മസലകൾ ഞാൻ പഠിച്ചു. ഫവജദനാ ഹാ തുഖാരിബു സലാസീന മസല, ഷെയ്ഖ് പറയാൻ ഒരു 30 മസല ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ 4-5 മസല ഉണ്ടാവുള്ളൂ. ഷെയ്ഖ് ലോകത്തുള്ള മൊത്തം അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച നടക്കുന്ന വിഷയങ്ങൾ ഷെയ്ഖിന്റെ അറിവനുസരിച്ച് അദ്ദേഹം ചിന്തിച്ച് നോക്കിയാൽ പറയാണ്, 30 മസലയിൽ കാര്യമായ ചർച്ച നടക്കുന്നുണ്ട്. നമ്മളോടിപ്പോ ഒരാള് നമ്മളൊക്കെ തമ്മിൽ ഭിന്നിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അല്ലെ, സലഫിയത്തിലേക്ക് ചേർത്തി പറയുന്ന ആളുകൾ, പരസ്പരം പണങ്ങി നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തമ്മിൽ എന്തൊക്കെ വിഷയത്തിൽ അഭിപ്രായത്തിൽ ചോദിച്ചാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വിഷയങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ഒരു മസാലയായിരിക്കും. ഷെയ്ഖ് പറയാൻ 30 വിഷയങ്ങൾ കാര്യമായ പ്രശ്നം നടക്കുന്നുണ്ട് അഹ്ലുസുന്നത്തിനിടയിലെന്ന്. നമുക്ക് ഇരുന്ന് എഴുതിയാൽ ഈ 30 എണ്ണാൻ സാധിക്കില്ല. അല്ലെ, ഒന്നോ രണ്ടോ വിഷയങ്ങളായിരിക്കും ചർച്ച നടക്കുന്നത്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പലരും പറഞ്ഞ ഒരു സംഭവം കാണാം. മദീനയിൽ ഷെയ്ഖ് ജാമിഅ ഇസ്ലാമിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഷെയ്ഖിന്റെ അടുത്ത് വന്ന് ഒരു വിദ്യാർത്ഥി പറഞ്ഞു, ഷെയ്ഖ് ഞാൻ നിങ്ങളുടെ വിദ്യാർത്ഥിയാണ്, നിങ്ങളുടെ ദർസുകൾ കേൾക്കുന്ന ആളാണ്, പക്ഷേ എനിക്ക് രണ്ട് മസലകൾ നിങ്ങളോട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് അൽബാനി അവനോട് പറഞ്ഞു, നീ ഒരു താൽബുലൽമാണ് എന്ന് പറയുന്നു, ദീൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞു, എന്നിട്ട് രണ്ട് വിഷയത്തിലെ എന്നോട് നിനക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളോ എന്ന് ഷെയ്ഖ് ചോദിച്ചു. അത് മോശമാണ് എന്ന അർത്ഥത്തിൽ ഷെയ്ഖ് പറഞ്ഞു, രണ്ടെണ്ണം പോരാ എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് മുഖബിലോട് പറയാൻ, 30 വിഷയങ്ങൾ പ്രശ്നങ്ങളുണ്ട്, വവസ്അനഹ അലാ ഇഖ്വാനിനാ അഹ്ലി സുന്ന, ആ വിഷയങ്ങൾ ഷെയ്ഖിന്റെ ഒരു താല്പര്യം നോക്കുക, അഹ്ലു സുന്നത്തിനിടയിൽ ഐക്യമുണ്ടാകാൻ വേണ്ടി ഈ 30 വിഷയത്തിൽ ഷെയ്ഖിനൊരു നിലപാടുണ്ടാകുമല്ലോ, ആ നിലപാട് ഷെയ്ഖ് ഒരു കിതാബ് എഴുതിയല്ല. ഷെയ്ഖ് പറയാണ്, ഈ മസലകൾ ഞാൻ അഹ്ലു സുന്നത്തിൽപ്പെട്ട നമ്മുടെ സഹോദരന്മാർക്കിടയിൽ, ഉലമാക്കൾക്കിടയിൽ ആയിരിക്കും, അവർക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. يذكرون إن شاء الله الحديث بأسانيدها وينظرون في أقوال الشراح في فهم هذه الحديث ഈ വിഷയങ്ങൾ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ പഠിച്ച് ഈ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ നോക്കി പഠിക്കാൻ ഞാൻ അവരെ ഏൽപ്പിച്ചു. വൈൻ ഇഹ്തീജ ഇല നളറിൻ ഫി കുതുബിൽ ഫുഖഹായി റഹിമഹുമുല്ലാഹു നദിറ ഫീഹ, ഇനി ഹദീസ് കിതാബുകളിൽ നിന്ന് ഒരു തീരുമാനമാകുന്നില്ലെങ്കിലും ഫുഖഹാക്കൾ, ഫിഖഹിന്റെ പണ്ഡിതന്മാർ എന്താണ് ഈ മസലകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതും പരിശോധിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വബഅദിൽ ഇൻതിഹായി ഇൻഷാ അല്ലാ, ഈ പഠനം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ സയുൻഷറു ഫീ റിസാലത്തിൻ സഗീറ, ഒരു ചെറിയ റിസാലയായ ഒരു കിതാബായി അത് പ്രസിദ്ധീകരിക്കുന്നതാണ്. അള്ളാഹു ആലം ഈ പഠനം എന്തായി, ആ റിസാല എവിടെയാണ് എന്ന് നമുക്കറിയില്ല. ഷെയ്ഖ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നവിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വഖദ് ബലഗനി, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്ത് വിവരം എത്തിയിട്ടുണ്ട്. അന്ന അഹ്ല സുന്നത്തിൽ അല്ലദീന യഹുമ്മുഹും അമ്റുൽ മുസ്ലിമീൻ ഫി ഗായത്തിൻ മിന ഷൗഖ് ഇലാ ഹാദാ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകണം, മുസ്ലിമീങ്ങളുടെ ദീനി കാര്യത്തിൽ അതിയായ താല്പര്യമുള്ളവരായ, ഐക്യമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരായ അഹ്ലു സുന്നത്ത് ഈ ഒരു കിതാബ് കാത്തിരിക്കുകയാണ് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇങ്ങനെ ഒരു പഠനം നടത്തുന്നുണ്ടെന്ന് കേട്ട ആളുകൾ ഇത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന് കേട്ടിട്ടുണ്ട്. വഫി ഹാദ ഇൻഷാ അല്ലാ ഖത്ഉ അൽസിനത്തിൽ ഹാഖിദീൻ അല അഹ്ലു സുന്ന, അഹ്ലു സുന്നത്തിനോട് പകയുള്ള വിദ്വേഷമുള്ള ബിദഅത്തിന്റെ ആളുകളെ അവരുടെ വാദങ്ങൾ അവർക്ക് വായടപ്പിക്കുന്ന ഒരു മറുപടിയായിരിക്കും ഈ കിതാബ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അലദീന യസ്ഖറൂന മിൻഹും, എന്താണ് അഹ്ലു സുന്നത്തിന്റെ ശത്രുക്കളുടെ സ്വഭാവം, അവര് അഹ്ലു സുന്നത്തിന്റെ ആളുകളെ, സലഫികളെ പരിഹസിക്കുകയാണ്. വയഖുലൂൻ, എന്നിട്ട് അവർ പറയുന്നു, ഇന്നഹും യഖ്തലിഫൂന ഫി ഷൈഇ ഇത്താഫിഹ്, വളരെ നിസ്സാരമായ കാര്യങ്ങളിലാണ് അഹ്ലു സുന്നത്തിനിടയിൽ തർക്കം. വയുനഫിറൂന അൻഹും, അഹ്ലു സുന്നത്തിൽ നിന്ന് അവർ ആളുകളെ തടയുന്നു. വയൽമിസൂനഹും ബിമാ ലൈസ ഫീഹിം, നമുക്കില്ലാത്ത ദോഷങ്ങൾ അവർ നമ്മുടെ പേരിൽ ആരോപിക്കുന്നു, അഥവാ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ഭിന്നിക്കുന്നവരാണ് നമ്മളെന്ന് പറയുന്ന ആളുകൾക്കൊക്കെയുള്ള ഒരു മറുപടിയായിരിക്കും ഈ കിതാബ്. ഷഅനുൽ മുബ്തദിഅതി വദവിൽ ഹവാഇ ഫി കുല്ലി മകാനി വസമാൻ, എല്ലാ കാലഘട്ടത്തിലുമുള്ള മുബ്തദികളുടെ സ്വഭാവമാണിത്, അഹ്ലു സുന്നത്തിന്റെ ആളുകളെ അവർക്കില്ലാത്ത ദുർഗുണങ്ങൾ പറഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത്. വഖദ് സാഖഅ അൻഹു ഇബ്നു ഖുതൈബ റഹിമഹുല്ലാ ഫി കിതാബിഹി തഅ്വീൽ മുഖ്തലഫിൽ ഹദീസ് അഷയ്അ അൽ കസീറ മിന സുഖ്രിയത്തി ബി അഹ്ലി സുന്ന, ഇമാം ഇബ്നു ഖുതൈബ അദ്ദേഹവരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഅ്വീൽ മുഖ്തലഫിൽ ഹദീസ് എന്ന കിതാബിൽ ബിദഅത്തിന്റെ ആളുകൾ ഓരോ കാലഘട്ടത്തിലും അഹ്ലു സുന്നത്തിനെതിരെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു ആരോപണമാണിത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ്, അദ്ദേഹം മുമ്പ് കാലത്തുള്ള ആരോപണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലെ, അള്ളാഹുവിന്റെ സിഫത്തുകൾ നിഷേധിക്കുന്നവര് അഹ്ലു സുന്നത്തിന്റെ മുജസ്സിമ, അള്ളാഹുവിന് തടിയുണ്ട് എന്ന് പറയുന്നവർ എന്ന് ആരോപിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ചോളം ജിസ്മ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, കാരണം അത് ഹദീസിലോ ഖുർആനിലോ വന്നിട്ടില്ല, അങ്ങനെ പറയുന്നവരാണ് നമ്മൾ എന്ന് അവരാരോപിക്കും. അതുപോലെ തന്നെ ഖദർ നിഷേധിക്കുന്ന ആളുകൾ, അവര് അഹ്ലു സുന്നത്തിന് വേണ്ടി ജബരിയ എന്ന് പറയും, അഹ്ലു സുന്നത്ത് മനുഷ്യന് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നവരാണ് എന്ന് ആരോപിക്കും. ഇങ്ങനെ പല ആരോപണങ്ങളും അഹ്ലു സുന്നത്തിനെ കുറിച്ച് മുമ്പ് കാലത്തെ വിദഗ്ധത്തിന്റെ ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇക്കാലത്തുള്ള വലിയ ആരോപണമാണിന്ന്, എന്ത്, നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ അഹ്ലു സുന്നത്ത് ഭിന്നിക്കുന്നുണ്ട്, ഫിഖിയായ മസലകളുടെ പേരിൽ പിളരുന്നുണ്ട് എന്നുള്ള ആരോപണം. അതിനൊരു അവസാനമാകട്ടെ ഈ കിതാബ് എന്നാണ് ഷെയ്ഖ് പറയുന്നത്. വഖദ് മാ തന്നല്ലാം അബുൽ ഹുദൈൽ വഗൈറുഹുമാ മിന അദാ സുന്ന, എന്നിട്ട് ഷെയ്ഖ് പറയാണ്, എത്രയൊക്കെ ആരോപണങ്ങൾ ഉണ്ടായാലും ഈ ആരോപണങ്ങൾ ചിലപ്പോ അതാത് കാലത്ത് സമൂഹങ്ങൾ ചെലവായാലും അന്നത്തെ ഭരണാധികാരികൾ ചിലപ്പോൾ സ്വീകരിക്കും, അന്നത്തെ കാലത്ത് അഹ്ലു സുന്നത്ത് ചിലപ്പോൾ ഈ ആരോപണങ്ങളുടെ മുന്നിൽ പിന്നെ മറുപടി പറയാൻ സാധിക്കാതെ ഭരണാധികാരികൾ കൊണ്ടോ അല്ലെങ്കിൽ എണ്ണക്കുറവ് കൊണ്ടോ അഹ്ലു സുന്നത്ത് കുടുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷേ ഷെയ്ഖ് പറയാണ്, ആഖിബത്ത്, അന്തിമ വിജയം അഹ്ലു സുന്നത്തിനായിരിക്കും. വഖദ് മാ തന്നല്ലാം, നല്ലാം എന്ന് പറയുന്നത് മുത്തസിലിയാക്കളുടെ നേതാവാണ്, ഒരു കാലത്ത് അഹ്ലു സുന്നത്തിനെ വളരെയധികം ഉപദ്രവിച്ചിട്ടുള്ള, ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ള ആളാണ്, അദ്ദേഹം മരിച്ചുപോയി. അബുൽ ഹുദൈൽ, അബുൽ ഹുദൈൽ എന്ന് പറയുന്ന മുബ്തദി മരിച്ചുപോയി. വഗൈറുഹുമാ മിന അദാ സുന്ന, ഇതുപോലെ സുന്നത്തിന്റെ ശത്രുക്കളൊക്കെ മരിച്ചുപോയി. വബഖിയത് സുന്നത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈദാ അസാഫിയതൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇവിടെ വളരെ വെളുത്ത് തിളങ്ങിക്കൊണ്ട് നിലനിൽക്കുന്നുണ്ട്. അല്ലേ, ഈ ശത്രുക്കളുടെയൊക്കെ ആരോപണങ്ങൾ അതാത് കാലത്ത് കെട്ടടങ്ങിപ്പോയി. ഒരു കാലത്ത് വലിയ ആളുകളായിരുന്നു, നേതാക്കന്മാരായിരുന്നു ഇവരൊക്കെ, അവരുടെ പ്രശസ്തിയൊക്കെ അവസാനിച്ച് അവരൊക്കെ മരിച്ചുപോയി, സുന്നത്ത് ഇവിടെ ബാക്കിയായി. വസയമൂത്ത് അദാ സുന്നത്തിൽ മുആസിറൂൻ, ഈ ആധുനികരായ ശത്രുക്കളും സുന്നത്തിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകളൊക്കെ അവരും മരിച്ചുപോകും. ഒത്തബഖ സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് ഇനിയും ബാക്കിയാവുകയും ചെയ്യും. ലിയൻ അല്ലാഹു തല്ലമന ബി ഹിഫ്ളിഹ, കാരണം അല്ലാഹു ഈ സുന്നത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ഫഖാല ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ഉൽബോധനം വിശുദ്ധ ഖുർആൻ ഇത് നാമാണ് അവതരിപ്പിച്ചത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുന്നതാണ്. വദ്ദിക്ർ, ഈ ആയത്തിൽ പറഞ്ഞ ഉത്ബോധനം എന്ന വാക്ക് യഷ്മലുൽ കിതാബ വസുന്ന, ഖുർആനും സുന്നത്തിനും ബാധകമാണ്. ഇദ് കിലാഹുമാ വഹ്യുൻ മിൻ ഇൻദില്ലാഹ്, കാരണം ഇത് രണ്ടും അള്ളാഹുവിന്റെ വഹയാണ്.
قال سبحانه وتعالى وما ينطق عن الهوى ان هو الا وحي يوحى نبي صلى الله عليه وسلم ദേഹത്തിനനുസരിച്ച് സ്വന്തം ബുദ്ധി കൊണ്ട് സംസാരിക്കയില്ല, അവിടുന്ന് പറയുന്ന വാക്കുകളൊക്കെ വഹയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. വഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല ഇന്നി ഊതിതുൽ ഖുർആന വമിസ്ലഹു മഅഹു, എനിക്ക് ഖുർആനും അതുപോലെയുള്ള മറ്റൊന്നും നൽകപ്പെട്ടിരിക്കുന്നു, അഥവാ സുന്നത്ത് ഖുർആൻ പോലെ തന്നെയാണ്. അപ്പോൾ ഖുർആൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ സുന്നത്തും അല്ലാഹു തആല സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ചുരുക്കം എന്താണ്, അഹ്ലു സുന്നത്തിനെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ ആരൊക്കെ പറഞ്ഞാലും അതിനൊന്നും വില കൊടുക്കേണ്ടതില്ല, കാരണം ഈ ആരോപണങ്ങളൊക്കെ കുറച്ച് കാലം കഴിഞ്ഞാൽ അവസാനിക്കും. തീവ്രവാദികളെന്ന് പറയും, പിന്തിരിപ്പന്മാരെന്ന് പറയും, പഴഞ്ചന്മാരെന്ന് പറയും, സ്ത്രീകളെ പിന്നെ പഠിപ്പിക്കാത്തവർ, അല്ലെങ്കിൽ അവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കാത്തവർ, ഇങ്ങനെ ഉള്ളതും ഇല്ലാത്തതുമായ ആരോപണങ്ങൾ പറയും. എന്ത് പറഞ്ഞാലും ഇതൊക്കെ നശിച്ചു പോകാനുള്ളതാണ്, ഈ പറയുന്ന ആളുകളൊക്കെ മരിച്ചു പോകാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് എന്നും നിലനിൽക്കും. ഹാദാ വലസ്നാ നുതാലിബു അഹ്ല സുന്നത്തിൽ മുആസിരീന അല്ല യഖ്തലിഫു ഫീ സിഹ്ഹത്തിൽ ഹദീസി വതൈഫി എന്ന് ഷെയ്ഖ് പറയാൻ. ഈ 30 മസലകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും എന്ന് ഷെയ്ഖ് പറഞ്ഞു. പക്ഷേ ഇതിന്റെ അർത്ഥം എന്തല്ല, ഒരു ഹദീസ് സഹീഹാണോ ദൈഫാണോ എന്ന വിഷയത്തിൽ അഹ്ലു സുന്നത്തൊക്കെ ഏകോപിക്കണം, അവർ ഭിന്നിക്കരുത് എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു എന്നതിന് അർത്ഥമില്ല. വഅല്ല യഖ്തലിഫു ഫീ ഫഹ്മിൽ അദില്ല, ഒരു ഹദീസ് മനസ്സിലാക്കുന്ന കാര്യത്തിൽ ആ ഹദീസിൽ ഇന്ന വിഷയം ഉൾപ്പെടുമോ ഇല്ലയോ, അതിൽ ഇന്ന മസല അത് ഉൾപ്പെടുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ ഹദീസിൽ നിന്ന് ഇക്കാര്യം ഹറാമെന്നാണോ ഹലാലെന്നാണോ മനസ്സിലാകുന്നത്, ഇങ്ങനെയുള്ള ഫഹമിന്റെ കാര്യത്തിൽ ഹദീസിൽ നിന്ന് വിധികൾ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അതിലും എല്ലാവരും കൂടി ഏകോപിക്കണം, ഒരു ഭിന്നിപ്പും ഉണ്ടാകരുത് എന്നൊന്നും ഈ പറയുന്നതിന് അർത്ഥമില്ല. ഇപ്പൊ ഈ 30 മസലകളിൽ ശരിയായ നിലപാട് അത് പുറത്തു വന്നാലും അതെല്ലാവരും അന്ധമായി പിന്തുടർന്നു കൊള്ളണം എന്നൊന്നും ഈ പറയുന്നതിന് അർത്ഥമില്ല. فإن هذا أمر قد اختلف فيه سلفهم رحمهم الله كما هو معروف من سيرتهم. കാരണം ഈ വിഷയം, അതായത് തെളിവുകൾ സഹീഹാണോ ദൈഫാണോ എന്ന വിഷയം, ഹദീസുകളും അസറുകളുമൊക്കെ ദുർബലമാണോ സ്വീകാര്യമാണോ എന്ന വിഷയവും അതെങ്ങനെ മനസ്സിലാക്കണമെന്ന വിഷയവും, ഈ രണ്ട് കാര്യത്തിലും മുൻഗാമികൾ ഭിന്നിച്ചിട്ടുണ്ട്, നമ്മളെക്കാൾ ഉത്തമരായ ആളുകൾ ഭിന്നിച്ചിട്ടുള്ളതാണ്. ബലിഖ്തലഫൽ മലായികത്തുൽ കിറാം അലൈഹിമുസ്സലാം, സലഫുകൾ മാത്രമല്ല മലക്കുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. മാസൂമിയങ്ങളാണ് മലക്കുകൾ, ലാ അസൂന അല്ലാഹു മാ അമറഹും, അല്ലാഹു കൽപ്പിച്ച ഒരു കാര്യവും ധിക്കരിക്കാത്തവരായ പാപങ്ങൾ ചെയ്യാത്തവരായ ആളുകളാണ് മലക്കുകൾ, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ ഹുവ നബഉൻ അദീം അൻതും അൻഹു മുഅരിദൂൻ മാ കാന ലിയ മിൻ ഇൽമിൻ ബിൽ മലഇ അലാ ഇദ് യഖ്തസിമൂൻ. സൂറത്തു സാദിൽ അല്ലാഹു തആല പറയുകയാണ്, മലക്കുകൾക്കിടയിൽ തർക്കമുണ്ടായ വിഷയം അതെന്താണ് എന്ന കാര്യം എനിക്കറിയില്ല എന്ന്. ഈ ആയത്തിന്റെ തഫ്സീർ നോക്കേണ്ടതാണ്. ഏതായാലും മലക്കുകൾക്കിടയിൽ ചില മസലകളെക്കുറിച്ച് അവർ പരസ്പരം ചർച്ച ചെയ്തിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട് എന്ന കാര്യം ഈ ആയത്തിൽ മനസ്സിലാക്കാം. വഖാലഫ സുലൈമാനു അബാഹു ദാവൂദ് അലൈഹിമസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം തന്റെ ഉപ്പയും നബിയും രാജാവുമൊക്കെയായ ദാവൂദ് അലൈഹിസ്സലാമിനോട് വിയോജിച്ചിട്ടുണ്ട്. ഖാല അല്ലാഹു സുബ്ഹാനഹു വതആല വദാവൂദ വസുലൈമാൻ ഇദ് യഹ്കുമാനി ഫിൽ ഹർഥ്, ദാവൂദും സുലൈമാനും അലൈഹിമസ്സലാം അവര് ഒരു കൃഷിയുടെ കാര്യത്തിൽ വിധി കൽപ്പിച്ച സന്ദർഭം, ഇദ് നഫശത് ഫീഹി ഗനമുൽ ഖൗം, ഒരു കൃഷിസ്ഥലത്ത് ഒരാളുടെ വയലിൽ ഒരു സഹോദരന്റെ മറ്റൊരാളുടെ ആടുകൾ കയറി മേഞ്ഞു, ആ സ്ഥലം അവര് പിന്നെ നശിപ്പിച്ചു, ആ വിളവുകൾ തിന്ന് നശിപ്പിച്ചു. ആ വിഷയത്തെക്കുറിച്ചുള്ള വിധിയിൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ സന്ദർഭം, അല്ലാഹു തആല പറയുകയാണ് വകുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ, അവർ രണ്ടുപേരും വിധിച്ച വിധി വ്യത്യസ്തമായിരുന്നു, അതിന് നാം സാക്ഷിയാണ്. ഫഫഹംനാ സുലൈമാൻ, അതിൽ ശരിയായ ഹുക്മ് സുലൈമാനാണ് നാം മനസ്സിലാക്കി കൊടുത്തത് അലൈഹിസ്സലാം. വകുല്ലന ആതൈന ഹുക്മൻ വഇൽമ, രണ്ടുപേർക്കും ഞാൻ ഇൽമും അതുപോലെ തന്നെ വിധിക്കാനുള്ള അധികാരം ഭരണാധികാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവം, തഫ്സീറിൽ കാണാം. ഷെയ്ഖ് മുഖബിർ റഹിമഹുള്ള അവിടെ ഹദീസ് കൊടുത്തിട്ടുണ്ട് ഫീ സഹീഹൈൻ. ഈ സംഭവത്തെക്കുറിച്ച് ദാവൂദും സുലൈമാൻ അലൈഹിമുസ്സലാം അവർക്കിടയുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് തഫ്സീറുകൾ പല അഭിപ്രായങ്ങളിൽ കാണാം. ഒരഭിപ്രായം അറിയപ്പെട്ട തഫ്സീറുകളിലൊക്കെ കാണാവുന്നത്, ഒരു തോട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ആട് ആ തോട്ടത്തിലെ വിളവുകൾ തിന്ന് നശിപ്പിച്ചു. അങ്ങനെ രാജാവായ ദാവൂദ് അലൈഹിസ്സലാമിന്റെ അടുത്ത് ഈ തോട്ടക്കാരൻ പരാതി പറഞ്ഞു. ദാവൂദ് നബി അലൈഹിസ്സലാം അദ്ദേഹം പറഞ്ഞു, ഈ ആടുകളെ ഈ തോട്ടക്കാരന് കൊടുക്കണം, ആടുകളാണല്ലോ നശിപ്പിച്ചത്, അതുകൊണ്ട് ആടുകളുടെ ഉടമ തന്റെ ആടുകളെ ഈ തോട്ടത്തിന്റെ ഉടമക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിധി കേട്ട് ഇയാൾ മടങ്ങിപ്പോകുന്ന വഴിക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കണ്ടു. അങ്ങനെ അദ്ദേഹത്തോടുകൂടി ഈ വിഷയം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് പരാതി, ഇതിൽ ഇങ്ങനെയാണ് വിധിച്ചിട്ടുള്ളത്. സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹു തആല മനസ്സിലാക്കി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹു കൊടുത്ത ബുദ്ധിശക്തിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു എന്താണ്, അങ്ങനെ പൂർണ്ണമായും ഈ ആടുകളെ കൈമാറേണ്ടതില്ല, നേരെ മറിച്ച് ഈ തോട്ടം കൃഷി ചെയ്ത് പഴയ അവസ്ഥയിലാക്കി കൊടുക്കണം, അത്രയും കാലം ഈ ആടിനെ തോട്ടക്കാരന് ഉപയോഗിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കണം, അതിന്റെ പാല് കറക്കാൻ വേണ്ടി അയാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് തോട്ടം പഴയ അവസ്ഥയിലാക്കി കഴിഞ്ഞാൽ ആടിനെ തിരിച്ചു കൊടുക്കുക. അത് കുറച്ചുകൂടി യുക്തിപരമായ, കുറച്ചുകൂടി അള്ളാഹുവിന്റെ ഹുക്മിനോട് യോജിക്കുന്ന, നീതിയോട് യോജിക്കുന്ന വിധിയായിരുന്നു. കാരണം ഈ ആട് എന്ന് പറയുന്നത് നശിപ്പിച്ച ആ വിളവുകളെക്കാൾ വിലയുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ വിധിയാണ് ശരിയായത്. ഈ സംഭവമാണ് തഫ്സീറുകൾ കാണുന്നത്. അദ്ദേഹം പറഞ്ഞത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അത് സലഫുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ് എന്ന് മാത്രമല്ല, മലക്കുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, നബിമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുദാഹരണമായി ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ സംഭവം പറയുകയുണ്ടായി. ഈ സംഭവത്തിൽ രണ്ട് നബിമാരുടെ വിധി പരസ്പര വിരുദ്ധമാണ്, വ്യത്യസ്തമാണ്. അതിന്റെ പേരിൽ അവർ പരസ്പരം ആക്ഷേപിക്കുകയോ ഭിന്നിക്കുകയോ ചെയ്തോ ഇല്ല. അള്ളാഹു തആല ഒരാൾക്ക് ഒരു വിഷയത്തിൽ കൂടുതൽ ഫഹമ നൽകി, എന്നിട്ട് അള്ളാഹു തആല പറയുന്നു വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദാവൂദ് അലൈഹി ഇസ്ലാമിനേക്കാൾ ഒരു ഫദ്ല് സുലൈമാൻ അലൈഹി ഇസ്ലാമിനുണ്ട് എന്ന് വിചാരിക്കേണ്ടതില്ല. വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമ, രണ്ടുപേർക്കും നാം ഹുക്മും ഇൽമും നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല രണ്ടുപേരെയും പുകഴ്ത്തി പറഞ്ഞു. ഇതുപോലെ ഇതേ രണ്ട് നബിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടുള്ള ഒരു മസല, ഒരു വിഷയം, ഒരു വിധി ഹദീസിൽ വന്നിട്ടുണ്ട്. ഷെയ്ഖ് മക്ബൂൽ റഹ്മത്തുള്ള അത് ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഫീ സഹീഹൈൻ അൻ നബി ഹുറൈറത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസാണ്. കാനത്തി മറഅതാനി മഅഹുമ ഇബ്നാഹുമ, രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു, അവരുടെ രണ്ടുപേരുടെ അടുത്ത് അവരുടെ മക്കളുണ്ട്, ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ കുട്ടിയുമുണ്ട്. ജാഅ അദ്-ദിബ്ബു ഫദഹബ ബിബ്നി ഇഹ്ദാഹുമ, ഒരു ചെന്നായ വന്നിട്ട് അതിലൊരു കുട്ടിയെ പിടിച്ചു കൊണ്ടുപോയി. ഫഖാലത് സാഹിബത്തുഹ, അപ്പോ ഈ കുട്ടി പോയപ്പോ ഒരു പെണ്ണ് പറഞ്ഞു, ഇന്നമ ദഹബ ബിബ്നിക്, നിന്റെ കുട്ടിയാണ് കൊണ്ടുപോയത്, ഏത് കുട്ടിയാണ് പോയത് എന്ന് അവർ തമ്മിൽ തർക്കമായി. വഖാലത്തിൽ ഉഹ്ര ഇന്നമ ദഹബ ബിബ്നിക്, രണ്ടുപേരും പറയാൻ തുടങ്ങി നിന്റെ കുട്ടീനെയാണ് ചെന്നായ കൊണ്ടുപോയിട്ടുള്ളത്, ബാക്കിയുള്ള കുട്ടിക്ക് വേണ്ടി രണ്ടുപേരും തമ്മിൽ തർക്കിക്കാൻ തുടങ്ങി. ഫതഹാകമ ഇല ദാവൂദ്, അങ്ങനെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് അവര് വിധി തേടി വന്നു. ഫഖദാ ബിഹി ലിൽ കുബ്ര, ദാവൂദ് നബി അലൈഹി ഇസ്ലാം അതില് മുതിർന്ന സ്ത്രീ ആരാണോ പ്രായം കൂടിയ പെണ്ണ് അവർക്ക് കുട്ടിനെ വിട്ടുകൊടുത്തു. അള്ളാഹു ആലം എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം അങ്ങനെയാണ് വിധിച്ചത്, പ്രായം മുതിർന്ന ആൾക്ക് കുട്ടിയെ വിട്ടുകൊടുത്തു. ഫഖറജത അല സുലൈമാന ഇബ്നു ദാവൂദ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ മടങ്ങുന്ന വഴിക്ക് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനാണ്, നബിയാണ്. ഫഅഖ്ബറതാഹു, അങ്ങനെ ഇവര് സംഭവിച്ച കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവിച്ചത്, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെയാണ് ദാവൂദ് അലൈഹി ഇസ്ലാം ഇങ്ങനെയാണ് വിധിച്ചിരിക്കുന്നത്. ഫഖാല, അപ്പോ സുലൈമാൻ അലൈഹി ഇസ്ലാം പറഞ്ഞു, ആതൂനി ബിസ്സിക്കീൻ അഷുഖുഹു ബൈനഹുമ, നിങ്ങളൊരു കത്തി കൊണ്ടുവരിക, ഞാൻ ഈ കുട്ടിയെ മുറിച്ചു തരാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ കഷ്ണം തരാന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ള ഒരു കഥയാണ്, യഥാർത്ഥത്തിൽ ഹദീസിൽ വന്നിട്ടുള്ള സഹിഹായ സംഭവമാണ്, മുത്തഫഖുൻ അലൈഹി ഹദീസ്. അങ്ങനെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കത്തി കൊണ്ടുവരാൻ പറഞ്ഞു. ഫഖാലത്തി സുഗ്ര, അപ്പൊ ഈ ചെറിയ പെണ്ണ്, പ്രായം കുറഞ്ഞ പെണ്ണ്, കുട്ടിയെ നഷ്ടപ്പെട്ടവൾ, അവൾ പറഞ്ഞു, ലാ തഫ്അൽ ഇർഹമുക്കല്ലാ, അങ്ങനെ നീ ചെയ്യരുത്, അള്ളാഹു താങ്കളെ താങ്കളോട് കരുണ കാണിക്കട്ടെ. ഹു അബ്നുഹ, ഈ കുട്ടി ഇവളുടെ തന്നെയാണ്, അവളെടുത്ത് കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ മുതിർന്ന പെണ്ണിന് പേടിയൊന്നുമില്ല കത്തിയെടുക്കാൻ പറഞ്ഞപ്പോ. അപ്പൊ ദാവൂദ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് മനസ്സിലായി ഇത് ഈ ചെറിയ പെണ്ണിന്റെ കുട്ടിയാണ്, അർക്കരുത് എന്ന് പറഞ്ഞ അവളുടെ കുട്ടിയാണെന്ന് മനസ്സിലായി. ഫഖള ബിഹി ലിസ്സുഗ്ര, അങ്ങനെ ഈ കുട്ടിയെ അവൾക്ക് വിട്ടുകൊടുത്തു. അപ്പൊ കത്തിയെടുക്കാൻ പറയുമ്പോ ശരിക്കുള്ള ഉമ്മ അവരുടെ മനസ്സ് വിഷമിക്കും, കുട്ടിയെ മുറിക്കാൻ അവർ സമ്മതിക്കൂല, കുട്ടിയെ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, അറുക്കാൻ സമ്മതിക്കൂല. അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഈ കേസിൽ ഈ തർക്കത്തിൽ വിധി പറഞ്ഞു. ഖാല അബു ഹുറൈറ, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, ഇൻ സമിഅതു ബിസ്സിക്കീൻ ഇല്ലാ യൗമ ഇദിൻ, ഈ സിക്കീൻ എന്നുള്ള വാക്ക്, കത്തിക്ക് സിക്കീൻ എന്ന അറബിയിൽ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് അന്നാണ് കേൾക്കുന്നത്. വമാ കുന്നാ നഖൂലു ഇല്ലൽ മിദിയ, മിദിയ എന്നായിരുന്നു ഞങ്ങൾ പറയാറുണ്ടായിരുന്നത്. അറബിയിൽ രണ്ട് വാക്കാണ് കത്തിക്ക് ഉപയോഗിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആദ്യമായിട്ട് ഈ വാക്ക് പഠിപ്പിച്ചു കൊടുത്തത്, അത് അറബി വാക്കാണ്, അറിയപ്പെട്ട വാക്കാണ്, പക്ഷെ അവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്ത് അറിയാത്ത ആളായിരുന്നെങ്കിലും ഫസീഹായിരുന്നു, വളരെ ശുദ്ധമായ ഭാഷ അറിയുന്ന ആളായിരുന്നു. അഫ്സഹുൽ അറബ്, അറബികൾക്കിടയിൽ ഏറ്റവും ശുദ്ധമായ ഭാഷ സംസാരിക്കുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ഇജ്മാ ഉണ്ട്. എല്ലാ ഭാഷാ പണ്ഡിതന്മാരും യോജിച്ചിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെക്കാൾ ഭംഗിയുള്ള ഒരു സാഹിത്യം അറബി ഭാഷയിൽ വേറെയില്ല. അപ്പോ ഈ വാക്ക് ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്നാണ് കേൾക്കുന്നത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ ഈ സംഭവങ്ങൾ എന്ത് മനസ്സിലാക്കാം? ഇങ്ങനെയുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ ഒരു ഹദീസ് മനസ്സിലാക്കുന്ന കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസം, അത് അതിന്റെ പേരിൽ തർക്കിക്കുക എന്ന് പറയുന്നത് ഈ മലക്കുകളുടെ മാർഗത്തിനെതിരാണ്, നബിമാരുടെ മാർഗത്തിനെതിരാണ്, സൽഫ് സാലിഹീങ്ങളുടെ മാർഗത്തിനെതിരാണ്. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, ഫഹാദിഹി നസീഹതി ലി ഇഖ്വാനി ഫില്ലാഹി അഹ്ലു സുന്ന, എന്റെ സഹോദരങ്ങളായ അഹ്ലു സുന്നത്തിനോട് എനിക്ക് പറയാനുള്ള നസീഹത്ത് ഇതാ, വഅസ്അലുല്ലാഹ ലഹുമുൻ നസ്റ വത്തൗഫീഖ്, അള്ളാഹുവിനോട് അഹ്ലു സുന്നത്തിന് അള്ളാഹുവിന്റെ സഹായവും തൗഫീഖും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, ചില ആളുകൾ ചോദിക്കും, സലഫി സഹോദരങ്ങൾ, അഹ്ലു സുന്നയിൽപ്പെട്ട നമ്മുടെ ഇഖ്വാൻ, നമ്മുടെ സഹോദരങ്ങൾ എന്ന വാക്ക് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് വിഷമം. ഇവർ പറയും, എല്ലാ മുസ്ലിങ്ങളും സഹോദരങ്ങളല്ലേ എന്ന് പറയും. എല്ലാ മുസ്ലിമീങ്ങളും സഹോദരങ്ങളാണ്, നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്, സംശയമില്ല. പക്ഷേ അഹ്ലു സുന്നത്ത് അവർ അതിനേക്കാൾ മൂല്യമുള്ള സഹോദരന്മാരാണ്. അവരെക്കുറിച്ച് പിന്നെ ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കാൻ വേണ്ടി സഹോദരൻ എന്നുള്ള വാക്ക്, സലഫിയായിട്ടുള്ള ഒരു സഹോദരൻ, സുന്നത്തിന്റെ ഒരാളായ സഹോദരൻ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഷെയ്ഖ് മുഖ്ബിൽ മാത്രമല്ല, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഒരു കിതാബിൽ, ഇൻഷാല്ലാ ഇവിടെ അത് വരുന്ന ദിവസങ്ങളിൽ നിയാഫ് ഉസ്താദ് ആ കിതാബ് വായിക്കുന്നതായിരിക്കും. ഇപ്പോൾ എടുക്കുന്ന കിതാബ് കഴിഞ്ഞാൽ അത് വായിക്കും. റിസാലത്തുൽ ഇമാം ഇബ്നുൽ ഖയ്യിം ഇല അഹദി ഇഖ്വാനിഹി, ഇമാം ഇബ്നുൽ ഖയ്യിം തന്റെ ഒരു സഹോദരന് എഴുതിയ കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു റിസാലയുണ്ട്. അതിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഒന്നുകിൽ ആ റിസാലയിൽ, അതല്ലെങ്കിൽ റിസാലത്തു തബൂഖിയ, ഇത് രണ്ടും ഇവിടെ വായിക്കുന്നതായിരിക്കും. ഈ രണ്ടാലൊരു കിതാബ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അവസാനിപ്പിക്കുന്നത് അദ്ദേഹം ഒരു സുഹൃത്തിന് എഴുതുന്ന ഉപദേശമാണ്. അതിൽ അദ്ദേഹം പറയുകയാണ്, നീ കാണുന്ന അഹ്ലു സുന്നയിൽപ്പെട്ട സഹോദരങ്ങളോടൊക്കെ സലാം പറയണം. അപ്പൊ എല്ലാ മുസ്ലിമീങ്ങളോടും സലാം പറയേണ്ടതല്ലേ? എല്ലാ മുസ്ലിമീങ്ങളോടും സലാം പറയുന്നത് പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ അഹ്ലു സുന്നത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അഹ്ലു സുന്നത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട്, സലഫികൾ ഉദ്ദേശിച്ചുകൊണ്ട് സഹോദരന്മാർ എന്ന് പറയുന്നതിൽ യാതൊരു കറാഹത്തുമില്ല, യാതൊരു കുഴപ്പവുമില്ല. ഈ റിസാലയുടെ ചുരുക്കം ഇതാണ്, അഹ്ലു സുന്നത്തിനിടയിൽ ഐക്യമുണ്ടാവുക എന്നുള്ളത് വലിയ ഒരു ലക്ഷ്യമാണ്, വളരെ ആവശ്യമുള്ള കാര്യമാണ്. ചില ആളുകൾ പറയും, ഈ ആൾക്കാരൊന്നും നന്നാവൂല, ഈ തർക്കിക്കുന്ന ആൾക്കാർ, ഭിന്നിച്ചു നിൽക്കുന്ന ആളുകൾ, ഇവരൊന്നും നന്നാകാൻ പോകുന്നില്ല. അതൊരിക്കലും ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം അള്ളാഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹുവിന്റെ കയറിൽ നിങ്ങൾ പിടിച്ച് ഒരുമിച്ച് നിൽക്കുക എന്നുള്ള കാര്യം. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അഹ്ലു സുന്നത്ത് മാത്രമല്ല, മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഐക്യപ്പെടേണ്ടതുണ്ട്, ഒന്നിക്കേണ്ടതുണ്ട്. അത് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഒരാൾ പറയാണ്, ഈ സമുദായം ഒന്നാകാൻ പോകുന്നില്ല, ഐക്യപ്പെടാൻ പോകുന്നില്ല, അതിന് ശ്രമിക്കേണ്ടതില്ല, ഭിന്നിപ്പെന്ന് നിലനിൽക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഐക്യം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തരുത് എന്ന് പറയുന്നത് ഖുർആനെതിരാണ്. അതൊരു ഇബാദത്തിന് നിഷേധിക്കലാണ്. അൽ ഇസ്ലാഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക എന്നുള്ളത് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വഅസ്ലിഹു ദാത ബൈനിക്കും, നിങ്ങൾക്കിടയിലുള്ള ഭിന്നിപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് ഐക്യം നിങ്ങൾ ഉണ്ടാക്കുക എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ ഐക്യം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്? അതിന് ശറഇയായ സബബുകൾ സ്വീകരിക്കണം. ശറഇയായ സബബുകളെ സ്വീകരിക്കാൻ പാടുള്ളൂ. നമ്മൾ പറഞ്ഞു, കള്ളുകൊണ്ട് ചികിത്സിക്കരുത് എന്ന് ഞാൻ ശ്വാസനം വിലക്കിയിട്ടുണ്ട്. അപ്പൊ കള്ളുകൊണ്ട് രോഗം മാറും എന്ന് വന്നാലും ചികിത്സിക്കാൻ പാടില്ല. അതുപോലെ ശറഇയായ സബബുകൾ സ്വീകരിക്കുക. ശറഇയല്ലാത്ത സബബുകൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനം ചെയ്തുകൊണ്ട്, പൈസ കൊടുത്തുകൊണ്ട് തൽക്കാലം വായടപ്പിക്കുന്ന പരിപാടി, അത് ഇല്ല ഇസ്ലാമിൽ. ഐക്യം ഉണ്ടാക്കേണ്ടത് ശറഇയായ സബബുകൾ സ്വീകരിച്ചുകൊണ്ടാണ്. അതിൽ പ്രധാനപ്പെട്ട നാല് സബബുകൾ ഷെയ്ഖ് പറഞ്ഞു. ഒന്നാമത്തേത്, ഖുർആനെയും സുന്നത്തിനെയും നമ്മുടെ വിധികർത്താവാക്കുക. അത് ഖുർആനും സുന്നത്തും പഠിച്ച ആളുകളിലേക്ക് നമ്മുടെ തർക്കങ്ങൾ മടക്കിക്കൊണ്ടാണ് പ്രയോഗിക്കേണ്ടത്. രണ്ടാമത്തേത്, തൊലബുൽ ഇൽമിലേക്ക് മുന്നിട്ട് അതിനുവേണ്ടി തിരിയുക, ഇൽമ് പഠിക്കാൻ വേണ്ടി തിരിയുക. അങ്ങനെ തിരിഞ്ഞാൽ വിനയമുണ്ടാകും. അങ്ങനെ തൊലബുൽ ഇൽമിൽ മുഴുകിയ ആളുകൾ അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും. അതാണ് അതിന്റെ ഗുണം. മൂന്നാമത്തേത്, സലഫുകളുടെയും സഹാബത്തിന്റെയും മുൻഗാമികളും പിൻഗാമികളുമായ പണ്ഡിതന്മാരുടെയും ഇടയിലുണ്ടായിട്ടുള്ള ചർച്ചകൾ, അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോ അഭിപ്രായ വ്യത്യാസം അനുവദിക്കപ്പെട്ട വിഷയങ്ങളിൽ ഹൃദയവിശാലത ഉണ്ടാകും. നാലാമത്തെ കാര്യം എന്തായിരുന്നു? നാലാമത്തെ മാർഗം, മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. മുസ്ലിം സമുദായത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്താണ്? ദഅവത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ, അള്ളാഹു ഖൈറുദ്ദേശിച്ച ആളുകൾ ഐക്യപ്പെടും, ഹക്കന്വേഷിച്ച് നടക്കുന്ന ആളുകൾ ഐക്യപ്പെടും. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കും. അദ്ദേഹം സുജൂദിൽ തഹജ്ജുദിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. അല്ലാഹുമ്മ മൻ കാന മിൻ ഹാദിഹിൽ ഉമ്മത്തി അലാ ഗൈറിൽ ഹഖ്ഖി വഹുവ യദുന്നു അന്നഹു അലൽ ഹഖ് ഫഹ്ദിഹി ഇലൽ ഹഖ്ഖി ഹത്താ യകൂന മിൻ അഹ്ലിൽ ഹഖ്. അല്ലാഹു, ഈ ഉമ്മത്തിൽ ആരാണോ ഹക്കിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ളത് അവൻ ഹക്ക് ആണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ബാത്തിലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അബദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നീ ഹിദായത്ത് കൊടുത്ത് ഹക്കിലെത്തിക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. ആരൊക്കെ ഉണ്ടെങ്കിലും, കാരണം ഒരാൾ ദീനിൽ നിന്ന് ഹക്കിൽ നിന്ന് തെറ്റിപ്പോകാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ജഹ്ല്, രണ്ടാമത്തേത് ഇനാദ്, തർക്ക സ്വഭാവം, രണ്ടാമത്തേത് അറിവില്ലായ്മ. അപ്പൊ ചിലപ്പോ നമ്മൾ ഒരാളെക്കുറിച്ച് മോശം വിചാരിച്ച ആള് ജഹ്ല് കൊണ്ടായിരിക്കും തെറ്റിപ്പോയിട്ടുണ്ടാവുക. അയാൾക്ക് എൽമ കിട്ടിയാൽ അയാൾ മടങ്ങിയേക്കും. ഇനി ഒരാൾ ജഹ്ല് കൊണ്ടല്ല, അയാളുടെ കിബുറ് കൊണ്ട് തന്നെയാണ് ഹക്കിൽ നിന്ന് തെറ്റിപ്പോയതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും ഒരു പക്ഷേ അയാളുടെ കിബുറ് അള്ളാഹു ഉദ്ദേശിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, അയാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാക്കാൻ അള്ളാഹുവിന് സാധിക്കും. അതുകൊണ്ട് ആരുടെ കാര്യത്തിലും നിരാശ നമുക്കുണ്ടാകരുത്. അതിന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. അബൂ ജഹലും ഉമറും റളിയല്ലാഹു അൻഹു അവരിലൊരാളെ മുസ്ലിമാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇതുപോലെ മുസ്ലിം ഉമ്മത്തിന് ഖൈർ ഉദ്ദേശിക്കുക, അതിന് ശറഈയായ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅന ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉന വസിദ്ന ഇൽമ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.